these days. We are studying from Psalm 23, and I do believe the Lord is really comforting our souls from this psalm.
ഈ ദിവസങ്ങളിൽ 23-ാം സങ്കീർത്തനത്തിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ഈ സങ്കീർത്തനത്തിൽ കൂടി ആശ്വസിപ്പിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
Of course it is a great joy to see that we are safe and secure upon his shoulders.
തീർച്ചയായിട്ടും ആ നല്ല ഇടയന്റെ ഭുജങ്ങളിൽ നമ്മൾ സുരക്ഷിതരും സന്തുഷ്ടരുമാണ് എന്ന് അറിയുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്.
In this wilderness journey we may have to pass through various experiences, especially the experience of the shadow of death.
ഈ മരുഭൂമി യാത്രയില് വ്യത്യസ്ത ജീവിത അനുഭവങ്ങളിൽ കൂടി നാം കടന്നു പോകേണ്ടി വരും. പ്രത്യേകിച്ച് ഈ ഇപ്രകാരമുള്ള കൂരുകൾ താഴ്വരിൽ കൂടി അല്ലെങ്കിൽ മരണ നിരയിൽ താഴ്വരിൽ കൂടി കടന്നു പോകേണ്ട അനുഭവം നമുക്ക് ഉണ്ടായേക്കാം.
But we need not to fear any evil because our Lord is with us.
എന്നാൽ നമുക്ക് ഒരു അനർത്ഥവും ഒരു ദോഷവും ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്.
Such an experiences in our life is only strengthening us spiritually.
ഇപ്രകാരമുള്ള ജീവിത അനുഭവങ്ങൾ ആത്മീകമായിട്ട് നമ്മളെ വളരെ ബലപ്പെടുത്തുകയാണ്.
Sometimes we may have to go through the fiery experiences.
ഒരുപക്ഷെ തീജ്വാലയുടെ അല്ലെങ്കിൽ ചൂടേറിയ അനുഭവത്തിൽ കൂടി നമുക്ക് കടന്നു പോകേണ്ടി വരാം.
But the Son of God is there in the midst of that fire. That is really strengthens our heart.
എന്നാൽ ആ തീജ്വാലയുടെ മധ്യത്തിലും ദൈവപുത്രൻ നമ്മുടെ കൂടെയുണ്ട്.
See, we'll read verse 4. That's what our study today.
നാലാം വാക്യം അത് നമുക്ക് വീണ്ടും വായിക്കാം. നാം ഇന്നത് പഠിക്കുകയാണ്.
Yeah, though I walk through the valley of the shadow of death, I will fear no evil, for thou art with me. Thy rod and thy staff, they comfort me.
കൂരിരിൽ താഴ്വരിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.
Thy rod and thy staff, they comfort me.
നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.
As I told you in the beginning and repeated many times, the greatest need of every human being is the comfort from God.
ഞാൻ പലയാവർത്തി ഓർപ്പിച്ചതുപോലെ ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ആത്മാക്കളുടെ സൗഖ്യമാണ്, അല്ലെങ്കിൽ ആ പ്രാണന്റെ തണുപ്പാണ്.
So this verse we can say that our Lord is the comforter.
ഈ വാക്യത്തിൽ കൂടി നമ്മൾ കണ്ടത് നമ്മുടെ കർത്താവ് നമ്മുടെ ആശ്വാസദായകനാണ്.
There we see an intimate personal relationship between the sheep and the shepherd.
ഇവിടെയാണ് ഇടയനും ആടും തമ്മിലുള്ള ഏറ്റവും ഹൃദ്യവും വ്യക്തിപരമായിരിക്കുന്ന ബന്ധം നാം കാണുന്നത്.
Yes, when we pass through the various experiences, painful experience, there we understand the love and the care of our shepherd.
വേദനാജനകമായിരിക്കുന്ന വ്യത്യസ്ത സാഹചര്യങ്ങൾ കൂടി നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഇടയന്റെ സ്നേഹമണമായിരിക്കുന്ന ആ ഒരു സംരക്ഷണം കരുതൽ നാം കാണുകയാണ്.
Yes, thy rod and thy staff, they comfort me.
നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു.
What is this rod and the staff?
എന്താണ് ഈ വടിയും കോലും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
You know, from any profession, whenever they go for a profession, they need some equipments for their carry out their profession.
നമുക്കറിയാം ഏതൊരു തൊഴിലിന് പോകണമെങ്കിലും ആ തൊഴിൽ പ്രാവർത്തികമാക്കി തീർക്കുവാൻ നോക്കണം ചില ഉപകരണങ്ങൾ ആവശ്യമാണ്.
As a teacher, I know without a chalk and a duster and a board, I cannot work.
ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കറിയാം ചോക്കും ബോർഡും ഒരു ഡസ്റ്ററും ഇല്ലാതെ ആ ജോലി ചെയ്യാൻ സാധിക്കത്തില്ല.
So that is a must for a teacher.
ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ്.
Nowadays we have no new techniques are there, power points are there, so many things are there, so we can use that for teaching the children.
എന്നാൽ ഈ ആധുനിക ലോകത്ത് പവർ പോയിന്റും അപ്രകാരമുള്ള സൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട്, ടെക്നോളജി ഉള്ളതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാം.
So every profession, you take any profession, they need something for to carry out the work.
ഏതൊരു തൊഴിലെടുത്താലും ആ തൊഴിൽ പ്രാവർത്തികമാക്കി തീർക്കുവാൻ തക്കവണ്ണം ചില ഉപകരണങ്ങൾ ആവശ്യമാണ്.
So the most important equipment needed for shepherding is the rod and the staff.
അതുകൊണ്ട് ഒരു ഇടയനെ സംബന്ധിച്ച് ആടുകളെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഏറ്റവും ആവശ്യമായിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വടിയും കോലും.
This is the rod.
ഇതാണ് വടി.
And this is the staff.
ഇതാണ് കോൽ എന്നാണ് അർത്ഥമാക്കുന്നത്.
We should understand the difference between the rod and the staff. They are entirely different, functions also differ.
ഈ വടിയും കോലും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. രണ്ടിന്റെയും ഉപയോഗവും വ്യത്യസ്തമാണ്.
And we will go into study in detail about this rod and the staff.
ഈ വടിയേയും കോലിനേയും കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്.
But these are the two essential equipments for a shepherd.
ഒരു ഇടയനെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമേറിയ രണ്ട് ഉപകരണങ്ങളാണ് ഇത് രണ്ടും.
The rod and the staff, they comfort us.
വടിയും കോലും നമ്മെ ആശ്വസിപ്പിക്കുന്നു.
And we see here the equipments which is of a, for a shepherd.
ഒരു ഇടയന്റെ ഉപകരണങ്ങളെ കുറിച്ചാണ് നാം കണ്ടത്.
വിൽ ഹാവ് ബ്രീഫ്ലി ഔട്ട്ലൈൻ വാട്ട് ആർ ദ അപ്പാർട്ട് ഫ്രം ദീസ് വാട്ട് ആർ ദ അദർ തിങ്സ് ഹി ഹാസ് ടു ക്യാരി.
ഇത് കൂടാതെ ഒരു ഇടയൻ കണ്ടുകൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
സോ ദീസ് ആർ ദ മോസ്റ്റ് എസൻഷ്യൽ റോഡ് ആൻഡ് ദ സ്റ്റാഫ്.
ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ വടിയും കോലുമാണ്.
Nowadays, as I told you, the advanced technology say they use sometimes they carry with them gun and all.
എന്നാൽ ഈ നാളുകളിൽ അവരുടെ കൂടെ അവർ ചിലപ്പോൾ തോക്ക് കൊണ്ടുനടക്കാറുണ്ട്.
And olden days normally they used to carry a sling with them.
എന്നാൽ പഴയ കാലത്ത് ഒരു കവണ കൊണ്ട് നടക്കുമായിരുന്നു.
That is what we see that David was having a sling whereby he can defeat or kill the wild animals.
ദാവീദിന്റെ ജീവിതത്തിൽ കൂടി വന്യമൃഗങ്ങളെ കൊല്ലുവാനൊക്കെ താൻ അതും ഉപയോഗിച്ചതായിട്ട് നമ്മൾ കാണുന്നു.
He was very expert in using the sling.
ഈ കവണ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ദാവീദ് വളരെ പരിചയസമ്പന്നനായിരുന്നു.
Of course the shepherd goes to a far country away from his house.
ഈ ഇടയനെ വീട് വിട്ട് വളരെ ദൂരേക്ക് പോകുമ്പോൾ
and he settles in a very particular place and he will have a small tent there.
ആ പ്രത്യേക സ്ഥലത്ത് താൻ അപ്രകാരം ഒരു കൂടാരമൊക്കെ അടിച്ച് അവിടെ സെറ്റിൽ ആകും.
When the day starts he has to take the sheep to a little more away from the camp site.
ആ രാവിലെ ആകുമ്പോൾ ഈ കൂടാരം വിട്ട് ആടുകളുമായിട്ട് കുറച്ചും കൂടി ദൂരേക്ക് പോകും.
So before that going he will prepare his lunch box and all whatever the tiffin box he has.
ആ പോകുന്നതിന് മുമ്പായിട്ട് ഉച്ചഭക്ഷണത്തിനുള്ളതൊക്കെ പൊതികളൊക്കെ തയ്യാറാക്കും.
So he also carried that tiffin box with him.
ആ ഭക്ഷണ പൊതിയും കൊണ്ടാണ് താൻ പോകുന്നത്.
In India I have seen they used to take this tiffin maybe chapati or something like that and they keep it in that and tie it in their handkerchief and carry along with them.
ഇന്ത്യയിലെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ ചപ്പാത്തിയൊക്കെ പൊതിഞ്ഞ് ആ ഒരു തുവാണിയിൽ പൊതിഞ്ഞ് അവര് അത് വഹിച്ചുകൊണ്ടാണ് ഇടയന്മാർ പോകുന്നത്.
So sometimes they have to carry a small this knapsack in which they packed their lunch.
ചിലപ്പോൾ ചില പൊതിയിൽ അല്ലെങ്കിൽ അപ്രകാരമുള്ള തുവാലുകളിൽ അത് പൊതിഞ്ഞ് അതുമായിട്ടാണ് അവർ പോകുന്നത്.
And a bottle of water definitely he needs, he carries that.
തീർച്ചയായിട്ടും വെള്ളത്തിന്റെ വെള്ളം നിറഞ്ഞ കുപ്പിയുണ്ട്.
And also he carries a small first aid box.
പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടിയ ഒരു പ്രത്യേക ഒരു പെട്ടിയും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു.
Nowadays maybe modern medicines will be there. In olden days they used to carry oil and wine.
ഇന്നത്തെ കാലത്ത് പ്രത്യേക മരുന്നുകൾ ഉണ്ട്. എന്നാൽ പഴയ കാലത്ത് എണ്ണയും വീഞ്ഞുമായിരുന്നു അവർ കൊണ്ടുപോകുന്നത്.
Normally oil is a medicinal oil and they carry wine also they use for the first aid. We will study about that later on.
എണ്ണ എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ ായിട്ടുള്ളതാണ്. ഈ വൈനും ഇങ്ങനെ ഇതുമായിട്ടാണ് പോകുന്നത്. ഇതിനെ കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കും.
Then we see the shepherd will have some bag to carry all these things and that bag we see in the first Samuel chapter 17 verse 40 where he collected the stones, the smooth stones by David.
ഈ സാധനങ്ങൾ എല്ലാം നിറച്ച ഒരു സഞ്ചി അവിടെ ഉണ്ടായിരിക്കും. 1 Samuel 17:40 ദാവീദിനെ കുറിച്ച് ആ കല്ലുകൾ ആ സഞ്ചിയിൽ ഇട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
And of course it is a monotonous job. He is alone, he is moving with the sheep from nobody is there to talk with.
ഒരു ഇടയനെ സംബന്ധിച്ച് താൻ തന്നെ ചെയ്യുന്ന ഒരു പ്രത്യേക ജോലിയാണ്. തന്നെ സഹായിക്കാൻ ആരുമില്ല. താൻ ഒരു വിദൂരതയിലാണ് ആയിരിക്കുന്നത്.
That is why Moses said 40 years he was with the sheep. I told you that he lost the eloquence of the language. He could not speak properly.
മോശയെ സംബന്ധിച്ച് 40 വർഷങ്ങൾ ഇപ്രകാരം താൻ മരുഭൂമിയിലായിരുന്നു. തന്റെ സംസാരശേഷി പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ താൻ ഏകനായിട്ട് അവിടെ നടക്കുകയായിരുന്നു.
So he should have some entertainment program. So he will have some musical instrument with him.
തനിക്ക് എന്തെങ്കിലും ഒരു ഉല്ലാസത്തിന് വേണ്ടി തന്റേതായിരിക്കുന്ന ഒരു ആശ്വാസത്തിന് വേണ്ടി ചില ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്.
So we know that David used to carry harp with him and he enjoyed that harp and he was praising God during that time.
ദാവീദിനെ സംബന്ധിച്ച് താൻ ഒരു കിന്നരവുമായിട്ട് പോകുമായിരുന്നു. അപ്രകാരം അത് വായിച്ച് ദൈവത്തെ സ്തുതിക്കുകയും താൻ ആനന്ദിക്കുകയും ചെയ്യുമായിരുന്നു.
I have seen some shepherds they used to carry their flute with them so they can spend time with using that musical instruments.
ചില ഇടയന്മാരെ അവരെ ഈ ഓടക്കുഴലുമായിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വായിച്ച് അവർ ആനന്ദിക്കുമായിരുന്നു.
So these are the minimum requirement of a shepherd.
ഒരു ഇടയനെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമേറിയ ഏറ്റവും കുറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയൊക്കെ.
So this is the picture of a shepherd's knapsack where he carries most of the food and all.
സാധാരണ ഒരു ഇടയൻ കൊണ്ട് നടക്കുന്ന ഈ സാധനങ്ങളെല്ലാം വെക്കുന്ന ഒരു ബാഗാണ് സഞ്ചിയാണിത്.
Then suppose a person wants to be a shepherd.
ഒരു വ്യക്തിക്ക് ഒരു ഇടയനായി തീരണമെന്നുണ്ടെങ്കിൽ
നോർമലി എ സൺ വിൽ ഓൾവേസ് ഡിസയർ ഐ വാണ്ട് ടു ബി ലൈക്ക് മൈ ഫാദർ.
സാധാരണ ഒരു മകനെ സംബന്ധിച്ച് പിതാവിനെ പോലെ ആയി തീരുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത്.
ബിക്കോസ് ഇറ്റ്സ് എ ട്രഡീഷണൽ ജോബ് സോ ദേ ഓൾവേസ് ലവ് ടു ബി എ ഷെപ്പേർഡ്.
പാരമ്പര്യമായിരിക്കുന്ന തൊഴിലായതുകൊണ്ട് മക്കൾക്കും അപ്പനെ പോലെ ഒരു ഇടയനാകുവാൻ ആഗ്രഹിക്കുന്നു.
സോ ദെൻ ദേ തിങ്ക് ഐ വിൽ ഓൾസോ ബി എ എക്സ്പേർട്ട് ഷെപ്പേർഡ്. ദ ഫസ്റ്റ് തിങ് വാട്ട് ഹി ഹാസ് ടു ഡു ദാറ്റ് ഹി ഷുഡ് അക്വയർ എ റോഡ് ഫോർ ഹിം.
ഒരു ഇടയനാകുവാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആദ്യമായിട്ട് വേണ്ടത് ഒരു വടി സംഘടിപ്പിക്കുക എന്നുള്ളതാണ്.
വിത്തൗട്ട് എ റോഡ് എ പേഴ്സൺ കാനോട്ട് ബി എ ഷെപ്പേർഡ്.
ഒരു വടി ഇല്ലാതെ ഒരു വ്യക്തിക്ക് ഇടയനായി തീരാൻ കഴിയുകയില്ല.
ദ റോഡ് ഈസ് ദ സിംബൽ ഓഫ് അതോറിറ്റി.
അധികാരത്തിന്റെ ഒരു ചിഹ്നമായിട്ടാണ് ഈ വടി.
മേക്സ് വെരി ക്ലിയർ ദാറ്റ് ഐ ആം എ ഷെപ്പേർഡ്, ഐ ഹാവ് ദ റോഡ്.
ഈ റോഡ് കൊണ്ട് വടി കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി അവൻ ഒരു ഇടയനാണെന്ന് കാണിക്കുക.
ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ആം ഓഫ് ദ ഷെപ്പേർഡ്.
ഒരു ഇടയന്റെ കൈകളിൽ ഏറ്റവും ആവശ്യമേറെ ഒന്നാണ് ഒരു വടി.
ആൻഡ് ഇറ്റ് ഈസ് എ വെപ്പൺ യൂസ്ഡ് ആസ് എ വെപ്പൺ ഓഫ് പവർ ആൻഡ് ഡിഫൻസ്.
പ്രതിരോധത്തിനും അതുപോലെ അവന്റെ അധികാരത്തിനെയും കാണിക്കുന്നതാണ് ഈ വടി.
റീഡ് അബൌട്ട് മോസസ്, റോഡ് ഓഫ് മോസസ് ഇസ് വെരി ഫേമസ്. വി നോ ദാറ്റ്.
മോശയെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മോശയുടെ വടി വളരെ സുപരിചിതമാണ്.
ആൻഡ് ഹിസ് ഷീപ് ദേ വർ കംഫർട്ടഡ് ബൈ ദിസ് റോഡ്.
ഈ ആടുകൾ ഈ ഇടയന്റെ വടിയാലാണ് ആശ്വാസം കണ്ടെത്തുന്നത്.
ദേ ഓൾവേസ് കംഫർട്ടഡ്, ബട്ട് ഇറ്റ് ഈസ് എ ഫിയർ ടു ദ എനിമീസ്.
ശത്രുക്കളിൽ നിന്നും ശത്രുക്കളെ ഭയമുണ്ടാ നിലയില്.
സോ ഇറ്റ് ഈസ് എ ഓർഗൻ ഓഫ് ഡിഫൻസ്.
ഈ ശത്രുക്കളിൽ നിന്നും ആശ്വാസം കിട്ടുവാൻ പ്രതിരോധമായിട്ട് ഈ വടി ഉപയോഗിക്കുക.
ഇമാജിൻ ദ ഈജിപ്ഷ്യൻ വെൻ ദേ ഹിയർ ദ റോഡ് ഓഫ് മോസസ്, ദ ഫിയർ വിൽ കം ഇൻ ദേർ മൈൻഡ്.
മിസ്രയീമ്യരെ സംബന്ധിച്ച് അവർക്ക് മോശയുടെ വടിയെ കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാണ്.
ദേ നോ ദാറ്റ് ഓൾ ദ പ്രോബ്ലം ക്രിയേറ്റഡ് ബൈ ദ റോഡ് ഓഫ് മോസസ്.
അവർക്കറിയാം ഈ സകല പ്രശ്നങ്ങളും തുടങ്ങി വെച്ചത് മോശയുടെ വടിയിൽ നിന്നാണ്.
ബട്ട് വെൻ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ വെൻ ദേ ഹിയർ ദ റോഡ് ഓഫ് മോസസ്, ഓ റിയലി ഇറ്റ് ഈസ് ഗുഡ്, ദേ വെർ കംഫർട്ടഡ് ബൈ ദ റോഡ് ഓഫ് മോസസ്.
എന്നാൽ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് മോശയുടെ വടിയെ കുറിച്ച് കേൾക്കുമ്പോൾ വളരെ ആശ്വാസമാണ്. ആ വടി കൊണ്ട് അവർക്ക് ഒരുപാട് ആശ്വാസം.
When they were standing near Red Sea, they were really, they are not knowing where to go.
ചെങ്കടലിന്റെ പിന്നിൽ നിൽക്കുമ്പോൾ അവർ എങ്ങോട്ട് പോകണം എന്നറിയാതെ ആകെ ആശയക്കുഴപ്പത്തിലായി.
Both the sides, the hills are there.
രണ്ട് സ്ഥലങ്ങളിലും മലകൾ നിലനിൽക്കുകയാണ്.
Behind, the Pharaoh and the army is coming.
പുറകില് ഫറവോനും സൈന്യവും വരികയാണ്.
In front, the Red Sea is there.
മുമ്പിൽ ചെങ്കടൽ കാണുകയാണ്.
At that time, the road of Moses helped them.
ആ സമയത്താണ് മോശയുടെ വടി സഹായത്തിനായി.
Oh, the road of Moses divided the sea and they could pass through the dry land.
മോശയുടെ വടി മുഖാന്തരം ആ ചെങ്കടൽ രണ്ടായിട്ട് പിളരുകയും അതിൽ കൂടി അവർ കടന്നു പോവുകയും ചെയ്തു.
The road of Moses was really a comforting road to the people of Israel.
ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് മോശയുടെ വടി അവർക്ക് വളരെ ആശ്വാസമായിരുന്നു.
But for the people of Egypt it was a fearful thing. They are afraid of the road of Moses.
എന്നാൽ മിസ്രയീമ്യരെ സംബന്ധിച്ച് മോശയുടെ വടി അവർക്ക് ഒരു ഭീതിയായിരുന്നു, അവർക്ക് ഭയമായിരുന്നു.
So that is why here the psalmist says the road comforts me.
ഇവിടെ സംഗീതകാരൻ പറയുകയാണ് നിന്റെ വടി എന്നെ ആശ്വസിപ്പിക്കുന്നു.
The road of Moses, the road speaks about the word of God.
ഈ വടി ദൈവവചനത്തെ എല്ലാ വിശ്വാസികളെയും ആശ്വസിപ്പിക്കുന്ന ഒന്നാണ് വചനം.
And we should understand this is really essential for our spiritual growth.
നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമാണ് ഈ കാര്യം എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം.
As I told you in the beginning, a person, a young boy, he wants to become a shepherd.
ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു ചെറു ബാലൻ അവൻ ഒരു ഇടയനാകുവാൻ ആഗ്രഹിക്കുകയാണ്.
So first thing he will do like this.
ആദ്യമായിട്ട് അവൻ ഇപ്രകാരം ചെയ്യണം.
He will go to a bushy area, in a forest area.
ഒരു ഒരു മലപ്രദേശത്തേക്ക് അല്ലെങ്കിൽ വനപ്രദേശത്തേക്ക് അവൻ കടന്നു ചെല്ലണം.
And he will see he will search for a suitable sapling, a small plant.
അവന് ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന നല്ലൊരു ചെടി, ഒറ്റ തടിയായിട്ട് നിൽക്കുന്ന ചെടി കണ്ടുപിടിക്കണം.
And then he digs deep into that sapling.
അതിന്റെ ചുവട്ടിൽ അവൻ താഴേക്ക് കുഴിക്കും.
And goes down into the root.
അതിന്റെ വേരിന്റെ അടിവാരത്തേക്ക് അവൻ ചെല്ലും.
From the base of the root he cuts that.
ഏറ്റവും അടിയിലേക്ക് ചെന്ന് വേരിന്റെ ആ തുടങ്ങുന്ന ഭാഗത്ത് നിന്ന് അത് മുറിക്കും.
So we know that at the base there is a swollen part is there.
അടിയിലേക്ക് ചെല്ലുമ്പോൾ അല്പം വീർത്ത ഒരു ഭാഗമുണ്ട്.
And the long the stem is there.
അവിടെ നീണ്ട ഒരു തടിയുണ്ട്.
So he polishes it very well.
അത് നല്ല രീതിയിൽ അവൻ പോളിഷ് ചെയ്യും.
And he makes his a beautiful road like his father's road.
അവന്റെ പിതാവിന്റെ കയ്യിൽ ഇരിക്കുന്ന വടി പോലെ മനോഹരമായിട്ട് ഒരു വടിയാക്കി അവൻ അതിനെ തീർക്കും.
What is he preparing himself to be a shepherd?
അവൻ എന്താ ചെയ്യുന്നത്? അവനെ തന്നെ ഒരു ഇടയനാക്കുവാൻ തക്കവണ്ണം ക്രമീകരിക്കുകയാണ്.
The most important thing to be a shepherd that you should know how to use the road.
ഒരു ഇടയന്റെ അതിപ്രധാനമായ കാര്യം എന്നുള്ളത് ഈ വടി എപ്രകാരം ഉപയോഗിക്കും എന്നുള്ളത് പഠിക്കുകയാണ്.
And if he cannot use the road, he cannot be a shepherd.
ഈ വടി ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ അവന് ഇടയനായിരിക്കാൻ കഴിയുകയില്ല.
The most important quality of elders or a shepherd is that you should know how to use the road.
ഇടയന്മാരുടെ അല്ലെങ്കിൽ മൂപ്പന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുള്ളത് ഈ വടി എപ്രകാരം ഉപയോഗിക്കണം എന്ന്.
ഈ ചെറുബാലൻ
ഈ വഴി നന്നായിട്ട് പോളിഷ് ചെയ്ത് മനോഹരമാക്കി തീർത്തു.
നോട്ട് ഓൺലി ദാറ്റ് ഈസ് നോട്ട് സഫിഷ്യന്റ്
അത് മാത്രം മതിയാകുന്നില്ല.
ആൻഡ് ഹീ ഷുഡ് ഏബിൾ ടു യൂസ് ദാറ്റ്
അത് ഉപയോഗിക്കുവാൻ പഠിക്കണം.
നോ സപ്പോസ് എ വൈൽഡ് ആനിമൽ ഇസ് കമ്മിങ്
ആ ഒരു വന്യജീവി കടന്നു വരുന്നു
വിചാരിക്കുക, ഗോ ഡയറക്ട്ലി ടു ദാറ്റ് വൈൽഡ് ആനിമൽ ആൻഡ് അറ്റാക്ക്
ആ വന്യജീവിയുടെ അടുക്കലേക്ക് നേരിട്ട് ചെന്ന് അതിനെ ആക്രമിക്കാൻ കഴിയും.
ഹീ യൂസസ് ഹിസ് റോഡ് ടു കിൽ ദാറ്റ് ആനിമൽ
ഈ മൃഗത്തെ കൊല്ലുവാൻ ഈ വടി അവൻ ഉപയോഗിക്കുക.
നോർമലി വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഹീ ട്രെയിൻസ് ഹിംസെൽഫ് ടു യൂസ് ഹൗ ടു യൂസ് ദ റോഡ്
ഈ വടി എപ്രകാരം ഉപയോഗിക്കണമെന്ന് അവൻ തന്നെ പരിശീലിക്കുക.
ദ ഫസ്റ്റ് തിങ് ഹീ ജസ്റ്റ് എയിംസ് എ പർട്ടിക്കുലർ ഏരിയ ആൻഡ് ഹീ ത്രോ ദ റോഡ് ലൈക്ക് ദാറ്റ്
അവൻ ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച് ആ സ്ഥലത്തേക്ക് ഈ വടി എറിയും.
ആൻഡ് വിത്ത് എ ഹൈ അക്യുറസി ആൻഡ് ദ സ്പീഡ് ദ റോഡ് ഷുഡ് ഹിറ്റ് അറ്റ് ദ ഗോൾ
ആ കൃത്യതയും വേഗതയും കൊണ്ട് ആ പ്രത്യേക സ്ഥലത്ത് ആ വടി ചെന്ന് പതിക്കും.
ആൻഡ് അഗൈൻ അഗൈൻ ഹീ പ്രാക്ടീസസ് ബൈ യൂസിംഗ് ദിസ് റോഡ് ബൈ ത്രോയിങ് ദിസ് റോഡ്
വീണ്ടും വീണ്ടും ആ പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച് അവൻ എറിഞ്ഞു ശീലിക്കും.
സോ ദെൻ വൺസ് ഹീ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹീസ് എക്സ്പെർട്ട് ഇൻ യൂസിംഗ് ദ റോഡ്
ആ വടി ഉപയോഗിക്കുവാൻ അവൻ പരിശീലനം നേടി എന്ന് അവൻ വിശ്വസിക്കുമ്പോൾ
ദെൻ ഹീ വിൽ ബി വെരി പ്രൗഡ് നൗ ഐ കാൻ ബിക്കം എ
അപ്പോൾ അവന് വലിയ പ്രശംസയാണ് ഇനിയും ഇപ്പോൾ ഞാനൊരു ഇടയനായി തീർന്നു.
സോ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ഓഫ് എ ഷെപ്പേർഡ് ഈസ് ഹീ ഷുഡ് നോ ഹൗ ടു യൂസ് ദ വേർഡ്
ഒരു ഇടയന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുള്ളത് വചനം ഉപയോഗിക്കുവാൻ പഠിക്കുക എന്നുള്ളത്.
ഇൻ ടൈം ആൻഡ് ഔട്ട് ഓഫ് സീസൺ ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ ഹീ ഷുഡ് ബി ഏബിൾ ടു യൂസ് ഇറ്റ്
ആ സമയത്തും അസമയത്തും അവൻ അതിൽ ഒരുങ്ങിയിരിക്കണം.
ദാറ്റ് ഈസ് വാട്ട് ദ പോൾ ഈസ് ടോക്കിംഗ് ടു തിമോത്തി. തിമോത്തി യു ഷുഡ് നോ ടു ദ വേർഡ് ഓഫ് ഗോഡ് ടു യൂസ് ഇറ്റ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ
തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ് തിമോത്തിയോസേ നീ വചനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുവാൻ പറയുകയാണ്.
The word of God is a comforting one.
ദൈവവചനം നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്.
Read Romans chapter 15 verse 4.
റോമാലേഖനം 15:4 നമുക്ക് വായിക്കാം. റോമർ 15:4 എന്നാൽ മുന്നടിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടത് തന്നെ എഴുതിയിരിക്കുന്നു.
തിരുവചനത്തിൽ
കൂടി നമുക്ക് ലഭിക്കുന്ന ആശ്വാസം
whenever we have difficulties
എപ്പോഴെല്ലാം പ്രയാസങ്ങൾ നേരിടുമോ
whenever we cannot share something with others but when we read the God's word comforts our soul
മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ കഴിയാത്ത അവസരങ്ങൾ വരുമ്പോൾ ദൈവവചനം വായിച്ച് അതിൽ കൂടി ആശ്വാസം നേടുകയാണ്.
So the word of God is always comforting
എല്ലായ്പ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ദൈവവചനമാണ്.
And the most comforting word is the Psalms we know that
ഏറ്റവും അധികം ആശ്വാസം തരുന്നത് സങ്കീർത്തനങ്ങളാണ് നമുക്കറിയാം.
we always you check any Bible the most most used part is the central part of the scripture.
ഏതു വേദപുസ്തകം നോക്കിയാലും ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്നതും അഴുക്കു പിടിച്ചിരിക്കുന്നതുമായിരിക്കുന്നതും സങ്കീർത്തനങ്ങളാണ് മധ്യഭാഗത്തുള്ള ഭാഗം.
Why? Because people they need comfort.
കാരണം ജനങ്ങൾ വിശ്വാസികൾക്ക് ആശ്വാസം വേണം.
Because that is the Psalms are the most comforting passages of the scriptures.
ദൈവവചനത്തിൽ ഏറ്റവും അധികം ആശ്വാസം തരുന്ന ഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങൾ.
I am sure that whenever we are troubled and very much upset we will not study this Daniel chapter 9 and the 70 weeks of Daniel whether we'll read that
nirashayilo prayasathilo irikkum samayathu aarum poi daniel program ezhuva aayichodathe kurichu onnum padikkarilla.
Of course that is comforting in other time but when we are in extreme pain normally we don't study about the 70 weeks of Daniel
adu matthu chila sandarbhangal padikkan sadhikkum ennal vedanajanakamayirikkunna avasthayil koodi povumbol poi daniel program padikkarilla.
So whenever we have any difficulty when we are filled with the fear I know the mothers immediately take Psalm 91 and read that and comfort the children.
അപ്രകാരം ആശ്വാസം നേടുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയം നിറഞ്ഞ സമയത്ത് സാധാരണ മാതാക്കള് 91 സങ്കീർത്തനം എടുത്ത് വായിക്കാറുണ്ട്.
I know some in olden days also mothers they used to keep this Bible near and always read Psalm 91 to comfort the children.
പഴയ കാലങ്ങളിൽ ഓർമ്മയുണ്ട് ആ വേദപുസ്തകം അവരാണ് എടുത്തു വെക്കുകയും എല്ലായ്പ്പോഴും കിടക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ 91 സങ്കീർത്തനം എടുത്ത് വായിക്കുകയും മക്കളെ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം.
No attack of the evil should come to us.
നമ്മളിലേക്ക് സാത്താന്റെ നിൽക്കുന്ന യാതൊരു ദോഷ പ്രവൃത്തികളും വരാൻ പാടില്ല.
So the word of God is really a comforting thing to every believer.
എല്ലാ വിശ്വാസികൾക്കും ആശ്വാസമാണ് ദൈവവചനം.
The comfort the following are the comforting aspect of the God's word.
ദൈവവചനം അപ്രകാരം ആശ്വാസം തരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം.
Why it is comfort it because it is God's word.
എന്തുകൊണ്ടാണ് ഇത് ആശ്വാസം തരുന്നത്? കാരണം ഇത് ദൈവവചനമാണ്.
The road is speaks about authority we have seen that.
നമ്മൾ കണ്ടതുപോലെ ഈ വടി ഒരു അധികാരത്തെയാണ് കാണിക്കുന്നത്.
See, when a person speaks with authority, it gives a comfort to the person who is under him.
ഒരു വ്യക്തി അധികാരത്തോടുകൂടി സംസാരിക്കുമ്പോൾ മറ്റൊരു വ്യക്തിക്ക് കേൾക്കുന്ന വ്യക്തിക്ക് അത് ആശ്വാസം കൊടുക്കുകയാണ്.
The Bible is a God's word because always say, thus said the Lord.
വിശുദ്ധ വചനം അത് ദൈവത്തിന്റെ വചനമാണ്. എല്ലായ്പ്പോഴും നമ്മൾ കാണുന്നു യഹോവ ഇപ്രകാരം,
it is not the human words, it is the words, God's word.
അത് മനുഷ്യ ശബ്ദമല്ല, അത് ദൈവത്തിന്റെ വചനമാണ്.
Thousands of times it is repeated in here in the Bible that thus saith the Lord.
ആയിരക്കണക്കിന് പ്രാവശ്യം ദൈവവചനത്തിൽ നമ്മൾ ആവർത്തിച്ചു കാണുന്ന കാര്യമാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു.
Probably God may be speaking through Jeremiah, Isaiah or other prophets.
ഒരുപക്ഷെ യഹോവയായ ദൈവം യെശയ്യാവിൽ കൂടിയും യിർമ്യാവിൽ കൂടിയും പ്രവാചകന്മാരിൽ കൂടിയും ആയിരിക്കും സംസാരിക്കുന്നത്.
After all it is a God's word.
പക്ഷേ എന്ത് തന്നെയായിരുന്നാലും അത് ദൈവത്തിന്റെ വചനമാണ്.
So when a person speaks with authority, there is no confusion and chaos.
ഒരു വ്യക്തി അധികാരത്തോട് സംസാരിക്കുമ്പോൾ അവിടെ പിന്നെ ഒരു ആശയക്കുഴപ്പം സംഭവിക്കുന്നില്ല.
See, when the Lord Jesus Christ was here,
കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നു.
He was sharing the God's word to the people.
മറ്റുള്ള ജനത്തോട് ദൈവവചനം സംസാരിച്ചു.
And we read that after hearing they were surprised about his word.
നമ്മൾ വായിക്കുന്നു അവന്റെ വചനം കേട്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി.
Matthew chapter 27 verse 28 says that they astonished at his words.
മത്തായി സുവിശേഷം 7:28 നമ്മൾ കാണുന്നു പുരുഷാരം അവന്റെ വചനത്തിങ്കൽ ആശ്ചര്യപ്പെട്ടു.
Why they were astonished?
എന്തുകൊണ്ടാണ് അവർ ആശ്ചര്യപ്പെട്ടത്?
Because he spoke with authority.
അവൻ അധികാരത്തോടുകൂടി സംസാരിക്കുന്നു.
And they were astonished and they wondered.
അവർ അതിശയപ്പെട്ടു അത്ഭുതപ്പെട്ടു പോയി.
And they said, oh, he is not speaking like the scribes. Speaking with authority.
അവൻ ശാസ്ത്രിമാരെ പോലെയല്ല, അവൻ അധികാരത്തോടുകൂടി സംസാരിക്കുന്നു.
One day Lord Jesus Christ went to the Nazareth, the synagogue of Nazareth.
ഒരിക്കലെ കർത്താവ് നസറത്തിലെ ആ സിനഗോഗിലേക്ക് കടന്നുപോയി.
In the beginning of his ministry he went there.
അവന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്താണ് അവൻ കടന്നുപോയത്.
We read that in Matthew, Luke's Gospel chapter 4.
ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു.
When he went there,
അവൻ അവിടെ ചെന്നപ്പോൾ,
the person who is in charge, the minister, he gave the scripture to him to read it.
അവിടുത്തെ അധികാരിയായിരുന്ന വ്യക്തി ന്യായപ്രമാണം എടുത്ത് തന്റെ കാര്യങ്ങൾ കൊടുത്ത് വായിച്ചു.
So Jesus was started reading that.
യേശു കർത്താവ് അത് വായിക്കുവാൻ തുടങ്ങി.
When he was reading, really that comforted them.
അത് വായിച്ചപ്പോൾ കേട്ടവർക്ക് ആശ്വാസമായി.
What he was reading?
എന്താണ് വായിച്ചത്?
Luke's Gospel chapter 4 verse 18 you can read.
ലൂക്കോസ് സുവിശേഷം 4:18 നമുക്ക് വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു.
ഹൗ കംഫർട്ടിംഗ് വേർഡ്സ് ദീസ് ആർ.
എത്ര ആശ്വസിപ്പിക്കുന്ന വചനമാണ്.
ഗോഡ് ഹാസ് സെൻഡ് മീ ഹിയർ ഫോർ എ പർപ്പസ്.
ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ദൈവം എന്നെ ഇവിടെ
അയച്ചിരിക്കുകയാണ്. ഹി ഹാസ് സെൻഡ് മീ ടു ഹീൽ ദ ബ്രോക്കൻ ഹാർട്ടഡ്.
തകർന്നിരിക്കുന്ന ആൾക്കാർക്ക് ആശ്വാസമായിട്ട് എന്നെ അയച്ചിരിക്കുകയാണ്.
ടു എ പേഴ്സൺ ഹു ഈസ് ബ്രോക്കൻ ഹാർട്ടഡ് ഹി നീഡ് കംഫർട്ട്.
തകർന്നിരിക്കുന്ന ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ആശ്വാസം വേണം.
ടു പ്രീച്ച് ഡെലിവറൻസ് ടു ദ കാപ്റ്റീവ്സ് and the recovering of the sight to the blind.
ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുന്നു.
And to set at liberty them that are bruised.
പീഡിതന്മാർക്ക് വിടുതലും ലഭിക്കുവാൻ വേണ്ടി.
What wonderful comforting words.
എത്ര നല്ല ആശ്വാസവചനമാണത്.
People were astonished.
ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു.
We read in the following verse, verse 22.
22-ാം വാക്യം നമ്മൾ കാണുന്നു.
And all bore him witness and wondered at the gracious words which proceeded out of his mouth.
എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു.
The word that is proceeded from the Lord was the gracious word.
കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് കൃപയുടെ വാക്കുകളായിരുന്നു, ലാവണ്യ വാക്കുകളായിരുന്നു.
That always gives a soothing effect on the soul.
അത് പ്രാണനെ തണുപ്പിക്കുന്ന ഒരു അനുഭവമാണ് തരുന്നത്.
The Lord always speaks and it is always comforting.
കർത്താവ് സംസാരിച്ചപ്പോഴൊക്കെയും അത് ആശ്വാസത്തിന്റെ വചനങ്ങളായിരുന്നു.
The reason it is spoke with authority.
അതിന്റെ കാരണം താൻ അധികാരത്തോടുകൂടി സംസാരിച്ചു.
We cannot speak the God's word casually. We should speak with authority.
വളരെ സാധാരണമായിട്ട് സംസാരിക്കാൻ തക്കണം അല്ലാതെ ഉപയോഗിച്ചത് അധികാരത്തോടെ.
It should come from our heart, from the depth of our heart.
അത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിരുന്നു.
When we minister the God's word, it should first of all speak to us, then only it can speak to others.
ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അത് ആദ്യം നമ്മോട് സംസാരിക്കുന്നു, പിന്നീടാണ് വെളിയിലൂടെ സംസാരിക്കുന്നത്.
Lord spoke to them with authority.
ദൈവം പുരുഷാരത്തോട് അധികാരത്തോട് സംസാരിച്ചു.
And this morning I was just reading and one brother called me and said that he asked me what you are meditating upon.
ഇന്ന് രാവിലെ ഞാൻ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ വിളിച്ചു, എന്താണ് ധ്യാനിക്കുന്നതെന്ന് ചോദിച്ചു.
And I said I am just meditating upon this word of God and all and speaking upon the subject of the God's word.
ഞാൻ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് സംസാരിക്കേണ്ട ഭാഗം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു.
And he told me, oh, that is very wonderful.
അദ്ദേഹം പറഞ്ഞു അത് വളരെ നന്നായിരിക്കുന്നു.
And he said I was so much impressed with the experience of Mary.
മറിയയുടെ ജീവിതാനുഭവത്തിൽ ഞാൻ വളരെ ആകർഷണായിരിക്കും.
And he told me, you read that verse, Luke chapter 2 verse 19.
ലൂക്കോസ് സുവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം വായിക്കുകയാണ്.
Then I too also read that. I said that really that helped me a lot.
ഞാൻ വായിച്ചു, അതും എനിക്ക് വളരെ സഹായമായി തീർന്നു.
We know that there's a conversation between the shepherd and Mary was listening the conversation of the shepherd there.
ഇവിടെ നമ്മൾ കാണുന്നത് ആ ഇടയന്മാരും മറിയയും തമ്മിലുള്ള ആ ഒരു സംസാരമാണ്.
And after the experience of that, we read like this in chapter 2 and verse 19 of Luke's Gospel.
ലൂക്കോസ് സുവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പത് നമുക്ക് വായിക്കാം.
Mary kept all these things and pondered them in her heart.
മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു.
Actually, Malayalam is not giving that impact. It is the English gives a more impact. Pondered.
അവൻ അവളുടെ ഹൃദയത്തിൽ അത് പകർന്നുകൊണ്ടേയിരുന്നു.
The pondering on the God's word.
ദൈവവചനത്തിന്റെ പകർച്ച.
Chewing the cud, that is very important for a believer.
ഈ വചനം ഇങ്ങനെ അയവിറക്കുക, ധ്യാനിക്കുക
എന്നുള്ളത്. It should be kept in the heart.
അത് ഹൃദയത്തിൽ സംഗ്രഹിക്കണം.
You know, in the Old and the Old Testament we see that God gives some criteria for a clean animal and an unclean animal.
പഴയ നിയമത്തിൽ ശുദ്ധമൃഗവും അശുദ്ധമൃഗവും എന്നുള്ള ഒരു വ്യവസ്ഥ ദൈവം വെച്ചിരുന്നു.
What is the quality of a clean animal?
ഒരു ശുദ്ധമൃഗത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്?
The two characters are very important.
രണ്ട് സ്വഭാവങ്ങൾ വളരെ പ്രത്യേകമാണ്.
It should be chewing the cud.
അത് അയവിറക്കുന്ന മൃഗമായിരിക്കണം.
Not only that, it should have a divided hoof.
രണ്ടാമത്തെ കാര്യം, അതിന്റെ കുമ്പ് കുളമ്പുകൾ പിളർന്നതായിരിക്കണം.
So chewing the cud and divided hoof is the characteristic feature of a clean animal.
ഒരു ശുദ്ധമൃഗത്തിന്റെ ഏറ്റവും സ്വഭാവങ്ങൾ പ്രത്യേകമായിട്ടുള്ളത്, ഒന്ന് അത് അയവിറക്കണം, രണ്ട് കുളമ്പുകൾ പിളർന്നതായിരിക്കണം.
Not only we should listen the God's word,
ദൈവവചനം കേൾക്കുക മാത്രമല്ല,
we should chew it again and again, pondering upon.
അത് അയവിറക്കിക്കൊണ്ടേയിരിക്കണം, അത് ഹൃദയത്തിൽ പകർന്നുകൊണ്ടേയിരിക്കണം.
We read about the Berean believers.
ബെറോവയിലെ വിശ്വാസികളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്.
Paul went there and preached the gospel word there.
അപ്പോസ്തലനായ പൗലോസ് ബെറോവയിൽ കടന്നു എന്ന ദൈവജനം പ്രസംഗിച്ചു.
So they used to listen, the Bereans listened to God's word.
ബെറോവയിലെ വിശ്വാസികളെ വചനം ശ്രദ്ധിച്ചു.
We read about the Berean believers.
ബെറോവയിലെ വിശ്വാസികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്.
They were noble men than that of Thessalonian believers.
തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെക്കാട്ടിലും ഇവർ വളരെ ശ്രേഷ്ഠനായിരുന്നു.
Why it is mentioned that they were noble better than the Thessalonian believers?
തെസ്സലോനിക്കയിലുള്ളവരെക്കാട്ടിലും ഇവരെ മെച്ചമായിരിക്കുന്നു എന്ന് വായിക്കാൻ കാരണം എന്താണ്?
There it is mentioned that they were not only hearing the God's word, they were daily examining it. Whether it is right or not, they were examining daily.
കേവലം വചനം കേൾക്കുക മാത്രമല്ലായിരുന്നു, ദിനംതോറും അത് അപ്രകാരമോ എന്ന് അവർ പരിശോധിച്ചുകൊണ്ടിരുന്നു.
Paul is speaking.
പൗലോസ് ആണ് പ്രസംഗിക്കുന്നത്.
The great apostle is speaking.
ഒരു ശ്രേഷ്ഠ അപ്പോസ്തലനാണ്.
Even though Paul was speaking, they were going home and searching what Paul said is right or
ഈ ശേഷപോസ്റ്റനായ പൗലോസ് പ്രസംഗിച്ചിട്ട് പോലും അവർ വീട്ടിൽ പോയിട്ട് അത് ശരിയാണോ അപ്രകാരമാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു.
Impressing word is that they were searching the scripture once in a month. It's mentioned like that. What is mentioned?
Dinandorum
daily. I really impressed. Daily, not once in a week or once in a month. Daily they were meditating or searching the scripture.
അവിടെ പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് മാസത്തിൽ ഒരിക്കൽ അവർ ചെയ്തു എന്നുള്ളതല്ല, ദിനംതോറും പരിശോധിച്ചുകൊണ്ടിരുന്നു.
Every day we should meditate upon the God's word.
എല്ലാ ദിവസവും ദൈവവചനം ധ്യാനിച്ചുകൊണ്ടിരിക്കണം.
It should be kept up in our heart. That is the comforting word.
അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോഴാണ് അത് ആശ്വാസ വചനമായിട്ട് മാറുന്നത്.
And that is really helps the believer to live a holy life.
അതെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടി ഒരു വിശ്വാസിയെ സഹായിക്കുകയാണ്.
So the word of God is really comforting to us.
ദൈവവചനം നമ്മളെ വളരെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്.
It is a transforming one.
അത് രൂപാന്തരപ്പെടുത്തുന്ന ഒന്നാണ്.
One day a man was traveling, a British man was traveling in an African forest.
ഒരിക്കലെ ഒരു ബ്രിട്ടീഷുകാരനായിരുന്ന ഒരു വ്യക്തി ആഫ്രിക്കയിലെ ഒരു വനാന്തരത്തിൽ കൂടി നടന്നു പോവുകയായിരുന്നു.
While he was walking around and he saw an African and he's sitting reading a Bible.
അദ്ദേഹം ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു ആഫ്രിക്കക്കാരനായിരുന്ന വ്യക്തി ഇരുന്ന് വചന ദൈവവചനം വായിക്കുന്നത് കണ്ടു.
He was so astonished, an African reading the Bible.
താൻ വളരെ ആശ്ചര്യപ്പെട്ടു, ഒരു ആഫ്രിക്കക്കാരൻ ഇരുന്ന് വചനം വായിക്കുകയോ.
Then he said, you are a fool to read this old book.
അപ്പൊ ഈ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു, ഈ പഴയ പുസ്തകം വായിക്കുവാൻ നീ ഒരു മഠേനാണോ എന്ന് ചോദിച്ചു.
Old stories are there. Why you are reading all this?
ഇത് വെറും പഴഞ്ചൻ കഥകളാണ്, നീ എന്തിനാണ് ഇത് വായിക്കുന്നത്?
This man looked at him and again he started reading.
താനിത് തന്നെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും ഈ ആഫ്രിക്കാരൻ വായിക്കാൻ തുടങ്ങി.
Again this man started teasing this African man.
വീണ്ടും ഈ ബ്രിട്ടീഷുകാരൻ ആഫ്രിക്കാരനെ കളിയാക്കുവാൻ തുടങ്ങി.
You read some good book. Why you are reading this Bible?
നീ നല്ല പുസ്തകങ്ങൾ വായിക്കുക, എന്തിനാണ് ഈ പഴഞ്ചൻ പുസ്തകം വായിക്കുന്നത്?
This is a useless book.
ഇത് ഉപയോഗശൂന്യമായ പുസ്തകമാണ്.
Again he looked at him and started reading.
വീണ്ടും ഈ ആഫ്രിക്കാരൻ ഈ ബ്രിട്ടീഷുകാരനെ നോക്കിയിട്ട് വായിക്കുവാൻ തുടങ്ങി.
This man went again continuing teasing this African.
ഈ കളിയാക്കൽ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു.
Then finally he looked and said,
ഒടുവിലായിട്ട് ഈ മനുഷ്യനെ നോക്കിയിട്ട് ആഫ്രിക്കാരൻ പറഞ്ഞു,
If I was not transformed by this book,
ഈ പുസ്തകത്തിനാൽ ഞാൻ രൂപാന്തരം പ്രാപിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ,
by this time you would have been in my stomach.
ഈ സമയത്തിനുള്ളിൽ നീ എന്റെ വയറ്റിലായേനെ.
You look at the skull that is lying there.
അവിടെ കിടക്കുന്ന ആ തലയോട്ടികൾ നോക്കുക.
These skulls are the whenever people are coming, we were cannibals and our forefathers ate the people, that is the skull is lying there.
ഞങ്ങൾ നരഭോജികളാണ്, എപ്പോഴെല്ലാം മറ്റുള്ളവർ വരുന്നോ ഞങ്ങളുടെ പിതാക്കന്മാർ അവരെ കൊന്നു തിന്നുമായിരുന്നു.
And we were cannibals and we were eating human beings.
ഞങ്ങൾ മനുഷ്യഭോജികളാണ്, ഞങ്ങൾ മനുഷ്യരെയാണ് തിന്നുന്നത്.
It is this book that transformed us and changed us.
എന്നാൽ ഈ പുസ്തകമാണ് ഞങ്ങളെ മാറ്റി രൂപാന്തരപ്പെടുത്തിയത്.
Really that is what the power of the God's word.
അതാണ് ദൈവവചനത്തിന്റെ ശക്തി.
It is an authoritative word.
അത് അധികാരമുള്ള വചനമാണ്.
It can change a cannibal into a civilian man.
നരഭോജികളെ മനുഷ്യ സ്നേഹികളാക്കി
Such is the authority and the comforting part of the God's word.
അതാണ് ദൈവവചനത്തിന്റെ ആധികാരികത.
And not only that, the rod is used to warn the sheep.
അതുമാത്രമല്ല, ഈ ആടുകളെ നിയന്ത്രിക്കുവാൻ കൊണ്ടും ഇവിടെ ഉപയോഗിക്കുകയാണ്.
As I told you, the shepherd is looking after the sheep and some sheep they go here and there outside the flock after the group.
ഞാൻ ഓർമ്മിച്ചത് പോലെ ഈ ആടുകളുമായിട്ട് പോകുമ്പോൾ ചില ആടുകൾ കൂട്ടം വിട്ട് തെറ്റി അങ്ങോട്ട് പോകാറുണ്ട്.
Some are very naughty people.
വളരെ കുരുത്തക്കെട്ട ആളുകളുണ്ട്.
So they don't want to go along with that. Sometimes they go alone.
കൂട്ടത്തിൽ നടക്കാൻ ആഗ്രഹിക്കാതെ തന്നെ നടക്കാൻ ആഗ്രഹിക്കും.
So while they are going alone,
ഈ കൂട്ടം വിട്ട് തന്നെ പോകുമ്പോൾ,
the shepherd is watching where the sheep is going.
ഈ ഇടയെ നോക്കും, ഈ ആട് എങ്ങോട്ടാണ് പോകുന്നത്.
Sometimes the sheep is going to eat some plant which is highly poisonous.
വളരെ വിഷമായിരിക്കുന്ന ചെടികളുടെ ചില ഇലകൾ തിന്നാൻ വേണ്ടി ആട് പോകും.
So sometimes it may be going to a steep area, it may fall into a deep water, down into the hill it may fall.
ചിലപ്പോൾ കുത്തനെയുള്ള പ്രദേശങ്ങളിലേക്ക് പോയി വീണ് അവിടെ താഴെ വീഴുവാനുള്ള സാധ്യതകളുണ്ട്.
So shepherd understand the sheep is moving in a dangerous position.
ഇടയൻ മനസ്സിലാക്കും, ആട് വളരെ അപകടകരമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്.
Takes care of that sheep.
ആടിനെ താൻ സംരക്ഷിക്കുമ്പോൾ,
by the time he goes there by running, sometimes the sheep may go.
ഒരുപക്ഷെ ഈ ഇടയൻ ഓടി ചെല്ലുമ്പോഴത്തേക്ക് ആട് വീണ് കഴിയും.
No, how he is doing?
എങ്ങനെയാണ് താൻ
ചെയ്യുന്നത്?
ഈ വടി താൻ കയ്യിലെടുക്കും.
Just throw the rod in such a way that it should not touch the sheep but it will go near the sheep.
ഈ വടി ഇങ്ങനെ ചുഴറ്റി താൻ ആടിന് ലക്ഷ്യമാക്കി എറിയും, ആടിനെ കൊള്ളാതെ അതിന് അടുത്തൂടെ വടി കടന്നു പോകും.
The rod will move within the air with a noise like that it moves.
ആ വായിൽ കൂടി വടി ഒരു ശബ്ദത്തോടു കൂടി അതിന് അടുത്തൂടെ കടന്നു പോകും.
And when it moves, the immediately the sheep gets frightened and come back to the fold.
ഈ വടി ശബ്ദത്തോടു കൂടി കടന്നു പോകുമ്പോൾ പേടിച്ച് ആട് പിന്നോട്ട് തിരിയും.
And it will not eat the poisonous plant.
അപ്പോൾ ആ വിഷച്ചെടിയുടെ ഇല തിന്നാതെ ആട് രക്ഷപ്പെടും.
It will not fall into the deep the cleft and all.
ആഴമുള്ള കുഴിയിലേക്ക് വീഴാതെ രക്ഷപ്പെടും.
So that is how the sheep is escaping from a danger.
അങ്ങനെയാണ് അപകടത്തിൽ നിന്നും ആട് രക്ഷപ്രാപിക്കുന്നത്.
So the rod is used to warn the sheep.
ഈ വടി ആടിനെ നിയന്ത്രിക്കുവാൻ നിർദ്ദേശം കൊടുക്കുവാൻ ഉപയോഗിക്കുന്നു.
Rod is used to wandering sheep and also to prevent them from a poisonous weeds.
ഒന്നാമതായിട്ട് ഈ വടി ആടുകളെ പരിപാലിക്കുവാൻ ഉപയോഗിക്കുന്നു, രണ്ട് വിഷച്ചെടിയിൽ നിന്നും രക്ഷ നേടുവാൻ ഉപയോഗിക്കുന്നു.
It brings back the wayward sheep to the fold.
കൂട്ടം വിട്ടു നടക്കുന്ന ആടുകളെ കൂട്ടത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ഈ വടി ഉപയോഗിക്കുന്നു.
The word of God keeps us away from sin and restores the backslider.
ദൈവവചനം പാപികളെ യഥാസ്ഥാനപ്പെടുത്തുവാനും പിന്മാറ്റക്കാരെ യഥാസ്ഥാനപ്പെടുത്തുവാനും ഉപയോഗിക്കുകയാണ്.
When a person, a sinner, reads the word of God, he will be convinced and he will come out of the danger.
പാപിയായിരിക്കുന്ന വ്യക്തി ദൈവവചനം വായിക്കുമ്പോൾ അപകടം മനസ്സിലാക്കി ദൈവഭാഗത്തേക്ക് വരുന്നു.
Bible will keep you from sinning.
ദൈവവചനം പാപം ചെയ്യാതെ നമ്മളെ സൂക്ഷിക്കുന്നു.
Or the sin will you keep you away from the Bible, that also can happen.
അല്ലെങ്കിൽ പാപം ദൈവവചനത്തിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയും.
The Bible is the only one keeps away from the sin.
ദൈവവചനം മാത്രമാണ് പാപത്തിൽ നിന്നും നമ്മളെ അകറ്റി മാറ്റുന്നത്.
We are very familiar with the Psalm verse, Psalm 119, verse 9 and 11. It is very familiar and we will read that.
119-ാം സങ്കീർത്തനം വളരെ സുപരിചിതമായിരിക്കുന്ന വാക്യങ്ങളാണ്
10-ഉം 11-ഉം. We read it.
119-ാം സങ്കീർത്തനം 9-11. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. 11, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ
സംഗ്രഹിക്കുന്നു.
ഞാൻ നിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല.
From committing sin.
ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് കൊണ്ട് പാപത്തിൽ നിന്നും അതെന്നെ സൂക്ഷിക്കുന്നു.
So the word of God is used to warn the sheep, or it keeps us away from sin.
ദൈവവചനം ആടാകുന്ന നമ്മളെ പാപത്തിൽ നിന്നും സംരക്ഷിച്ച് മാറ്റി നിർത്തുന്നു.
It restores the backsliders.
അത് പിന്മാറ്റക്കാരെ സാവധാനപ്പെടുത്തുന്നു.
Now the next one is the rod is third use. The rod is used to count the sheep.
വടിയുടെ മൂന്നാമത്തെ ഉപയോഗം ആടുകളെ എണ്ണുവാൻ തക്കവണ്ണമാണ്.
As I told you in the beginning, the shepherd normally when he goes, he always count the sheep.
ഓർപ്പിച്ചതുപോലെ എപ്പോഴെല്ലാം വെളിയിലേക്ക് പോകുന്നോ ആടുകളുടെ എണ്ണം ഇടയിലെടുക്കാറുണ്ട്.
ഫ്രീക്വന്റ്ലി ഹി കൗണ്ട് ദ ഷീപ്പ്.
ആ ആടുകളെ ഇങ്ങനെ എല്ലായ്പ്പോഴും എണ്ണിക്കൊണ്ടേയിരിക്കും.
ബിക്കോസ് സംടൈംസ് നോട്ടി പീപ്പിൾ ആർ ദേർ, ജസ്റ്റ് ദ ഷീപ്പ് ഈസ് ദേ ഗോ അവേ.
ആ ചിലപ്പോൾ ചില ആടുകൾ കൂട്ടം വിട്ട് വെളിയിലേക്ക് പോകാറുണ്ട്.
ജസ്റ്റ് നൗ ഐ റിമെമ്പർ വെൻ ഐ യൂസ്ഡ് ടു ടേക്ക് മൈ സ്റ്റുഡന്റ്സ് ഫോർ എക്സ്കർഷൻസ് ഔട്ട്സൈഡ്.
ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് എന്റെ സ്റ്റുഡന്റ് കുട്ടികളുമായിട്ട് ഞാൻ തെക്കൻ ഭാഗങ്ങളിലേക്ക് ഒരു എക്സ്കർഷന് പോയപ്പോൾ,
നോട്ട് ഓൺലി ദാറ്റ് എനി വി ടേക്ക് ഇറ്റ് എവരി ഇയർ ടു എക്സ്കർഷൻ.
എല്ലാ വർഷവും കുഞ്ഞുങ്ങളുമായിട്ട് ഞങ്ങൾ എക്സ്കർഷന് പോകാറുണ്ട്.
One of my early days, I was the one who is in charge to count the students.
അന്റെ ആദ്യ നാളുകളിൽ ഈ കുട്ടികളെ എണ്ണുന്ന ജോലി എനിക്കായിരുന്നു.
Every time I take call the roll number and see where everybody is there.
എല്ലായ്പ്പോഴും ഞാൻ ആ ക്രമ നമ്പർ നോക്കിയിട്ട് എല്ലാവരും ഉണ്ടോ നോക്കും.
When we reached a spot, I count and send them.
ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ അവരെ എണ്ണി വെളിയിലേക്ക് വിടും.
And then when they come again, I count them and see whether everybody is there.
മടങ്ങി വരുമ്പോഴും എണ്ണിയിട്ട് വീണ്ടും അവരകത്തോട്ട് കയറ്റും.
Finally, in the vehicle, in a bus or a train, wherever we go, when they enter, I tell them by counting and enter, making sure that all are entered inside.
അവിടെ ട്രെയിൻ ലോ ബസ്സിലോ കയറുന്നതിന് മുമ്പും എണ്ണി എല്ലാരും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അകത്തേക്ക് കയറ്റും.
These are all young boys and girls.
ഇതെല്ലാം നല്ല ചെറുപ്പക്കാരായിരിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും.
If something happens, I am accountable so to the parents, so I am very much scared, and every time I used to count.
എന്തെങ്കിലും സംഭവിച്ചാൽ മാതാപിതാക്കൾക്കോട് സമാധാനം പറയണം, അതുകൊണ്ട് എല്ലായ്പ്പോഴും എണ്ണിയാണ് ചെയ്യുന്നത്.
I still remember one day two people are missing, two numbers are missing.
ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു ദിവസം രണ്ട് നമ്പറുകൾ കാണാൻ രണ്ട് കൂട്ടാളികളെ കാണുന്നില്ല.
In a beach area and the seaside, I don't know whether they drowned there or what happened to them.
ഒരു കടൽത്തീരമാണ്, എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല.
I was really panicked, two children are missing in the whole group.
ഞാൻ വളരെ വിഷമിച്ചു, രണ്ട് കുട്ടികളെ കാണുന്നില്ല.
Finally, after half an hour or 1 hour, they came from somewhere, I don't know what happened.
ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇവിടെ നിന്നോ രണ്ടു പേരും കയറി വന്നു.
Oh, really, I shouted them like in the.
ഞാൻ വളരെ ശക്തമായിട്ട് അവരെ ശാസിച്ചു.
Because it's a great responsibility comes on us.
വലിയൊരു ഉത്തരവാദിത്തമാണ് നമ്മുടെ മുന്നിൽ
കിടക്കുന്നത്. So I was thinking about the shepherd counts the sheep.
നമ്മൾ ഓർത്തതുപോലെ ഈ ഇടയൻ ആടുകളെ എണ്ണുകയാണ്.
ഓ 99, one is missing.
99 ഉള്ളൂ, ഒന്ന് കാണുന്നില്ല.
What happened to that?
എന്ത് സംഭവിച്ചു അതിന്?
And immediately, as I told you earlier, he will look at the, in the sky.
പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുകളിലേക്ക് ആകാശത്തേക്ക് ആ ഇടയൻ നോക്കും.
And he wants to know whether the sheep is fallen somewhere.
ആട് എവിടെങ്കിലും വീണ് കിടക്കാണോ എന്ന് അറിയാൻ
വേണ്ടി. If it is fallen, it cannot come by itself.
വീട് പോയെങ്കിൽ അതിന് തനിയെ എഴുന്നേറ്റ് വരാൻ കഴിയില്ല.
The wild, the carnivorous birds will move around that.
ഈ മൃഗങ്ങളെ തിന്നുന്ന വലിയ പക്ഷികൾ ഇങ്ങനെ പറന്നു കിടക്കുകയാണ്.
So if the birds are moving, he understands below that the sheep is there.
അപ്രകാരമുള്ള പക്ഷികൾ ആകാശത്ത് ചുറ്റി പറക്കുന്നെങ്കിൽ അതിന്റെ താഴെ ആടുണ്ടെന്നുള്ളത്.
So he runs to that and he restores that.
ലക്ഷ്യം നോക്കി ഇടയൻ ഓടി അതിനെ വീണ്ടും മടക്കി കൊണ്ടുവരും.
So counting is not one time affair, it is a frequent affair.
ഈ എണ്ണുക എന്നുള്ളത് ഒരു പ്രാവശ്യത്തെ തൊഴിലല്ല, അത് തെന്നിക്കൊണ്ട്.
And the counting will help to find out the lost sheep.
നഷ്ടപ്പെട്ട ആടിനെ തിരഞ്ഞുപിടിക്കുവാൻ സഹായിക്കുക.
സോ ദാറ്റ് ഈസ് വാട്ട് ദ ബൈബിൾ സേസ്. നോട്ട് ഓൺലി ദാറ്റ്, ഇറ്റ് വിൽ ഓൾസോ ഹെൽപ് അസ് ടു ഫൈൻഡ് ഔട്ട് ദ നോട്ടി വൺസ്.
മാത്രമല്ല, ഈ കുശൃതിയുള്ള ആടിനെ മനസ്സിലാക്കാനും അത് ഇടയായി തീരും.
വി റീഡ് അബൌട്ട് ദ കൗണ്ടിങ് ഓഫ് ദ ഷീപ്പ് ഇൻ ദ ബുക്ക് ഓഫ് എഹെസ്കേൽ ചാപ്റ്റർ 20.
എഹെസ്കേലിന്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ ആടുകളെ എണ്ണുന്നതിനെ കുറിച്ച് നമ്മൾ കാണുന്നു.
ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. യു കൻ റീഡ് ദാറ്റ് എഹെസ്കേൽ ചാപ്റ്റർ 20 verse 37. This is a prophecy.
ഇതൊരു പ്രവചനമാണ്.
ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ.
ആ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്.
ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വിൽ റിസ്റ്റോർ ദ നേഷൻ ഓഫ് ഇസ്രായേൽ. ദാറ്റ് ഈസ് വാട്ട് ദ പാസേജ് സ്പീക്സ് അബൌട്ട്.
ഈ ഇതിന്റെ പശ്ചാത്തലം എന്നുള്ളത് കഥാവാരിക്കുന്ന യേശു ക്രിസ്തു ഇസ്രായേൽ ജനത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്.
ദെൻ ദ ലോർഡ് ഈസ് ഗോയിങ് ടു കം ദോസ് ഹു ആർ ഓൾ ഇസ്രായേൽ ഷാൽ ബി സേവ്ഡ്. ദാറ്റ് ഈസ് വാട്ട് വി അണ്ടർസ്റ്റാൻഡ്.
നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ കർത്താവ് മശിഹാവും കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനം എല്ലാം രക്ഷപ്രാപിക്കുകയാണ്.
മേക്ക് ഇറ്റ് എ പോയിന്റ് വെരി ക്ലിയർ ടു യു. ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് എ പ്ലെയിൻ. നോട്ട് ദാറ്റ് All Israel who believe will be saved.
ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, കർത്താവ് മശിഹയിൽ വിശ്വസിക്കുന്ന ഇസ്രായേൽ ജനങ്ങൾ.
We have an impression that when the Lord comes, every Jewish people will be saved. Not like that.
നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് മശിഹ കടന്നു വരുമ്പോൾ എല്ലാ ഇസ്രായേലും രക്ഷ പ്രാപിക്കും എന്നുള്ള രീതിയിലല്ല.
This passage speaks about that aspect.
ഈ വായിക്കുന്ന വേദഭാഗത്തിന്റെ പശ്ചാത്തലം,
when the Lord comes, he will allow them to enter into the promised land.
നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ വാഗ്ദത്ത നാട്ടിലേക്ക് അവരെ പ്രവേശിക്കും.
And there we see verse 37 you read.
37 വാക്യം നമുക്ക് വായിക്കാം.
Verse 36, 37 we read. Because you can understand the prophetic significance of that passage also.
36, 37 നമുക്ക് വായിക്കാം. മിശ്രയൻ ദേശത്തിന്റെ മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ വ്യവഹരിച്ചതുപോലെ നിങ്ങളോടും വ്യവഹരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ കോളിൻ കീഴെ കടത്തി നിയമത്തിന്റെ ബന്ധനത്തിൽ ഉൾപ്പെടുത്തും.
ഐ വിൽ കോസ് യു ടു പാസ് അണ്ടർ ദ റോഡ്. ബിക്കോസ് പാസിംഗ് അണ്ടർ ദ റോഡ് ഈസ് കൗണ്ടിംഗ് ദം വൺ ബൈ വൺ.
ആ വടിയുടെ കീഴിൽ അല്ലെങ്കിൽ കോളിന്റെ കീഴിൽ കൂടി കടത്തിവിടുക എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് എണ്ണുക എന്നുള്ള അർത്ഥമാണ്.
സോ ദ റോഡ് ഈസ് യൂസ്ഡ് ടു കൗണ്ട് ദ ഷീപ്.
ഈ വടി ആടുകളെ എണ്ണുവാൻ ഉപയോഗിക്കുകയാണ്.
നൗ യു സീ ദ പ്രോഫറ്റിക് സിഗ്നിഫിക്കൻസ് വേഴ്സ് 38.
38 വാക്യത്തിൽ അതിന്റെ പ്രാവചനികത കുറച്ചുകൂടെ കാണുകയാണ്. എന്നോട് മത്സരിച്ച് അതിക്രമിക്കുന്നവരെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും.
ഐ വിൽ പർച്ച് ഔട്ട് ദം among you the rebels.
ഞാന് എന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ നീക്കിക്കളയും.
You understand that all Israel will not be saved, some will rebel and rebellious will not be allowed to enter into the promised land.
ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ ഇസ്രായേലും രക്ഷപ്രാപിക്കുകയില്ല, മറുതലിക്കുന്നവര് വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുക.
Okay, anyhow, our point is the road is used to count the sheep.
നമ്മൾ ചിന്തിച്ചതുപോലെ ഈ വടി ആടുകളെ എണ്ണുവാൻ ഉപയോഗിക്കുകയാണ്.
That helps to understand the lost sheep.
അത് നഷ്ടപ്പെട്ട ആടിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു.
And shepherd can go and find them.
ഇടയനെ പോയി കണ്ടുപിടിക്കുവാൻ സാധിക്കും.
Not only that,
അത് മാത്രമല്ല,
when the it is passing through the road,
ഈ വടിയുടെ കീഴിൽ കൂടി കടന്നു പോകുമ്പോൾ, ഇടയിൽ മനസ്സിലാകും ഈ ആട് എന്തോ കുഴപ്പമോ അത്ര ശരിയല്ലല്ലോ.
ഫുൾ ഓഫ് ബട്ട് ലുക്കിംഗ് ഔട്ട് വേർഡ് വെരി ഫൈൻ.
പുറമേ നോക്കുമ്പോൾ രോമാമൃതമായിട്ട് നല്ല കാണാൻ മനോഹരമാണ്.
ബട്ട് സം സിക്നസ് ഇറ്റ് കാൻ നോട്ടീസ്, ഹി കാൻ നോട്ടീസ്.
എന്നാൽ ചില രോഗലക്ഷണങ്ങൾ ഈ ആടിൽ കാണാൻ കഴിയും.
ബട്ട് ഹി വിൽ ഡു,
താൻ എന്താ ചെയ്യുന്ന
ഹോൾഡ് ഓഫ് ദാറ്റ് ഷീപ്.
ആ ആടിനെ കയ്യിലെടുക്കും.
ആൻഡ് വിത്ത് ദ റോഡ് ഹി വിൽ സീ what is there below the wool under the near the skin region.
അതന്റെ കയ്യിലുള്ള ഈ വടി കൊണ്ട് ഈ രോമത്തിന് ഇടയിലൊക്കെ ഒന്ന് പതറി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും.
And he will go deep into the skin. Sometimes rashes may appear, some infection may be there under the skin.
ഈ രോമത്തിൽ കൂടി താൻ ഇങ്ങനെ പരതുമ്പോൾ ചില പൊട്ടലുകളോ ചില മുറിവുകളോ ഒക്കെ കാണുവാൻ തക്കണം.
So with the help of the rod he will understand there are some skin infection under below the wool.
ഈ വടി കൊണ്ട് ആ രോമത്തിൽ കൂടി ഇങ്ങനെ പരതുമ്പോൾ ചില രോഗലക്ഷണങ്ങൾ തനിക്ക് അവിടെ കാണാൻ കഴിയും.
Once he understand that is some infection is there, he will apply the medicine and cure that.
അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മരുന്ന് വെച്ച് അത് സൗഖ്യമാക്കും.
So the road is also helping to understand the deeper sinful nature of man.
ഒരു മനുഷ്യന്റെ ആ ഒളിഞ്ഞു കിടക്കുന്ന പാപ സ്വഭാവത്തെ മനസ്സിലാക്കുവാൻ ദൈവവചനം സഹായിക്കും.
Outwardly sometimes we are all right, fine.
പുറമേ എല്ലാം വളരെ നല്ലതാണ്, മനോഹരമാണ്.
ഓ, that brother is very nice. He is reading the Bible, coming for the meeting and all.
സഹോദരൻ വളരെ നല്ലതാണ്, യോഗങ്ങൾക്കെല്ലാം വരുന്നുണ്ട്, വളരെ നല്ല അവസ്ഥയിലാണ്.
But there may be a hidden sins in his life.
എന്നാൽ ഒളിഞ്ഞു കിടക്കുന്ന ചില രഹസ്യഭാവങ്ങളാണ്.
And that hidden sins only the word of God can reveal it.
ദൈവവചനത്തിന് മാത്രമേ ആ പാപങ്ങളെ വെളിപ്പെടുത്തുവാൻ
കഴിയൂ. It is so powerful it can penetrate deep into the person's heart.
ആ വ്യക്തിയുടെ ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ തുളച്ചിരുന്നതാണ് ദൈവവചനം.
Read Hebrews chapter 4, that is very interesting.
എബ്രായലേഖനം 4 അധ്യായത്തിന്റെ ഒരു വാക്യം നമുക്ക് വായിക്കാം.
Hebrews chapter 4 verse 12 we read.
4:12 നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുമയത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു.
ഓ, the word of God is living and powerful, sharper than the two-edged sword.
ഇരുമയത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറതാണ് ദൈവവചനം.
Goes deep down.
അത് ആഴങ്ങളിലേക്ക് തുളച്ചു ചെല്ലുകയാണ്.
And interestingly, the Hebrew writer is taking pairs. You notice very interesting note, pairing here.
എബ്രായ ലേഖനകർത്താവ് വളരെ രസകരമായിട്ട് ഈ ഒരു ജോഡിയായിട്ടാണ് അതിനെ എടുത്തിരിക്കുന്നത്.
Where it is penetrating, where it can go.
എവിടേക്കാണ് അത് തുളച്ചെല്ലുന്നത്?
Dividing soul and spirit.
അത് പ്രാണനെയും ആത്മാവിനെയും
തുളച്ചെല്ലും. And then it can also penetrate and divide joints and marrow.
സന്ധികളെയും മജ്ജകളെയും വേർപിടിക്കുന്ന
discerns of thoughts and intents of the heart.
ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കും.
You notice the pairs there. Three pairs are there.
അവിടെ മൂന്ന് ജോഡികൾ കാണാൻ കഴിയും.
Soul and spirit.
ആത്മാവിനെയും പ്രാണനെയും.
Joints and marrow.
സന്ധികളെയും മജ്ജകളെയും.
Thoughts and intents of the heart.
ഹൃദയത്തിന്റെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും.
If you look carefully on this pair,
ഈ ജോഡികളെ ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചാൽ,
what is visible, other is invisible.
ഒന്ന് ദൃശ്യമാണ്, രണ്ട് അദൃശ്യമാണ്.
For example, joints, it is visible. We can have the joints are there, we can have the joints.
സന്ധികൾ നമുക്കറിയാം, സന്ധികൾ അത് കാണാൻ കഴിയുന്നതാണ്.
But marrow,
എന്നാൽ മജ്ജയോ?
This invisible barrier is inside.
അത് ഇതിനകത്താണ്, അത് അദൃശ്യമാണ്.
That means all this pair is like that. One is visible, other one is invisible.
ഈ ജോഡികളെല്ലാം അതുപോലാണ്, ഒന്ന് കാണുവാൻ കഴിയും, ഒന്ന് കാണുവാൻ സാധിക്കാത്തതാണ്.
So the word of God not only affecting the visible, it is also going down into the invisible area.
ദൈവജനം അത് പുറമേയുള്ള ദൃശ്യമായിട്ടുള്ളത് മാത്രമല്ല, കാണാൻ കഴിയാത്ത അദൃശ്യമായിടത്തേക്കും തുളച്ചെല്ലുകയാണ്.
No, we are not what we are outside.
നാം വെളിയിൽ കാണുന്നത് പോലെ ആകണമെന്നില്ലെന്നാ.
It is inside, maybe something else.
അകമേ മറ്റു ചിലതായിരിക്കാം.
See, soul and spirit.
ആത്മാവും പ്രാണനും.
So we know we have life, we have soul.
നമുക്ക് പ്രാണനും ആത്മാവും ഉണ്ട്.
The spirit we cannot see.
ആത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല.
That is inside, we can experience, but it is inside.
അത് അനുഭവവേദ്യമാണ്, കാണുവാൻ കഴിയുകയില്ല.
Soul is visible, spirit is invisible.
നമ്മുടെ ദേഹം കാണാൻ കഴിയും, എന്നാൽ ആത്മാവ് കാണാൻ കഴിയത്തില്ല.
Then finally he says like,
അവസാനമായിട്ട് പറയുകയാണ്,
the last pair,
അവസാനത്തെ ജോഡി,
the thoughts and intents of the heart,
ചിന്തനങ്ങളെയും ഭാവങ്ങളെയും.
If we have thoughts,
ചിന്തകളുണ്ടെങ്കിൽ,
the Lord says it will come in the form of words.
അത് വാക്കുകളുടെ ഭാവത്തിൽ വെളിയിലേക്ക് വരും.
But intents of the heart, sometimes it is not visible.
എന്നാൽ ഭാവങ്ങള് അത് ഹൃദയത്തിലായിരിക്കും.
Intents of the heart, sometimes it's not, nobody can understand.
നമ്മുടെ ചില മനോഭാവങ്ങൾ അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയത്തില്ല.
It is hidden down.
അത് ഒളിഞ്ഞ അകത്ത് കിടക്കുകയാണ്.
Normally give an illustration of a small nursery rhyme. It's very interesting rhyme.
സാധാരണ കുട്ടികളുടെ ഒരു നഴ്സറി റൈമിൽ കൂടി ഞാൻ ഇപ്രകാരം പറയാറുണ്ട്.
Pussycat, where have been? You have heard about that.
അറിയാവുന്നതാണ്. പൂച്ചോടി ചോദിക്കുകയാണ്, എവിടെയായിരുന്നു നീ?
So the pussycat is giving an answer. What is the answer?
പൂച്ചോരുത്തരം പറഞ്ഞു,
Pussycat, where have you been? I have been to London. I have been. But why the pussycat went to London? What the pussycat saw there? Saw a mice under the chair. Actually, pussycat saying that I am going to see the queen, but has seen the same queen? No. See, in the mice, always in the deep in the heart, pussycat is having a intention to see the mice only, not the queen. You know, the saying that going to see the queen, but saw the frightened mice under the chair. So we see the difference between the thoughts and intent of the heart.
ഹൃദയത്തിന്റെ ചിന്തനകളും ഭാവങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് പറഞ്ഞത്.
The thought is to see the queen.
ആഗ്രഹം ആ രാജ്ഞിയെ കാണണമെന്നുള്ളതായിരുന്നു.
Deep in the heart is to frighten the mice.
എന്നാൽ നമ്മുടെ ആ പൂച്ചയുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ എലിയെ പേടിപ്പിക്കണമെന്നുള്ളതായിരുന്നു.
Sometimes we are like that.
പലപ്പോഴും നാമം ഇങ്ങനെ ആയിപ്പോ.
What we are outside is not inside.
നാം പുറമേയുള്ളതല്ല, അകമേയുള്ളത്.
So the word of God can go deep into that and penetrate even the intents of the heart.
ദൈവവചനമാണെങ്കിൽ അത് ഉള്ളിലേക്ക് കടന്നു എന്ന് ആ മനോഭാവങ്ങളെ പോലും ചിന്തിച്ചു.
So the word, the rod is used to examine the deep down, the skin area.
വടി എന്നുള്ളത് അത് ആഴങ്ങളിലേക്ക് ചെന്നിട്ട് അവിടെ ശോധന ചെയ്യുന്നതാണ്.
The wool is outside.
ഈ രോമം ആടിന്റെ പുറമെയാണ്.
It will not be, the inside will not be understood.
അത് അകത്ത് അത് കാണുവാൻ കഴിയുന്നില്ല.
That is why the Psalm 139, you read verse 23 and 24. His prayer is like that.
തന്റെ പ്രാർത്ഥന ഇപ്രകാരമാണ്.
He says that, oh Lord, you cleanse me.
ദൈവമേ, നീ എന്നെ ശോധന ചെയ്യണമേ.
See, look at that Psalm 139 verse 23 and 24.
നമുക്ക് വായിക്കാം.
Yeah.
ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ
നടത്തണം.
ഇതായിരിക്കണം നമ്മുടെയും പ്രാർത്ഥന.
God, sometimes even we won't understand, only the word of God can penetrate deep and make us reveal the intents of the heart.
പലപ്പോഴും നമുക്കിത് മനസ്സിലാകണമെന്നില്ല, എന്നാൽ ദൈവവചനം ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ആ ഭാവങ്ങളെ വെളിപ്പെടുത്തി തരും.
Search me, O Lord.
എന്നെ പരിശോധിക്കണമേ.
See whether any wicked way is in me.
എന്തെങ്കിലും ദോഷമായിരിക്കുന്ന മാർഗ്ഗമിൽ ഉണ്ടോ എന്ന് നോക്കണമേ.
And lead me in the path of everlasting.
ആ ശാശ്വതമായ പാതയിൽ എന്നെ നടത്തണമേ.
This should be our prayer. Word of God can penetrate and cleanse us, lead us in the path of everlasting.
ഇതായിരിക്കണം നമ്മുടെ ഈ പ്രാർത്ഥന. ദൈവവചനം നമ്മളെ ശാശ്വതമായ മാർഗ്ഗം.
The road is used to count the sheep.
ഈ വടി ആടുകളുടെ എണ്ണം എടുക്കുവാൻ ഉപയോഗിക്കുകയാണ്.
It can help the shepherd to find the lost sheep.
മാത്രമല്ല, നഷ്ടപ്പെട്ട ആടിനെ മനസ്സിലാക്കുവാൻ തക്കോണോ ഇടനെ ഇത് സഹായിക്കുകയാണ്.
The road protects the shepherd and the sheep.
ഈ വടി ആടിനെയും ഇടയനെയും ഒരുപോലെ സംരക്ഷിക്കുകയാണ്.
That is very very important.
അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്.
Shepherd uses the rod to smash the head of the wild beast.
ആ വന്യ ജീവികളുടെ തല തകർക്കുവാൻ തക്കോണം ഈ വടി ഉപയോഗിക്കുകയാണ്.
I will be talking about every time about the Philippukutti. I think I will give an example of life of Philippukutti.
നമ്മള് പല കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഫിലിപ്പുകുട്ടിയുടെ ആടിനെ കുറിച്ച് നമ്മൾ കേട്ടു. ഒരു ഉദാഹരണം കൂടി പറയട്ടെ.
And one day the Philippukutti was talking, moving with a boy. He was moving with a local, in a local area he was moving with the boy, shepherd boy.
ഒരിക്കല് ആ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ആട്ടിടയനുമായിട്ട് ഫിലിപ്പുകുട്ടി മുന്നോട്ട് പോവുകയാണ്.
So they were talking and going, and the shepherd boy saw a huge stone.
ഇങ്ങനെ നടന്ന് സംസാരിച്ച് നടന്നു പോയപ്പോൾ ഈ ആട്ടിടയനായ ബാലൻ ഒരു വലിയ കല്ല് കണ്ടു.
So shepherd is always having the rod in his hand.
ആ ഇടയന്റെ കയ്യിൽ എപ്പോഴും ആ വടിയുണ്ട്.
He thought to remove that huge stone from there.
ആ അവിടെ നിന്നും ആ വലിയ കല്ല് മാറ്റുവാൻ ഇവൻ ആഗ്രഹിച്ചു.
So the shepherd was boy was trying and the Philip was watching all this thing, what he is doing.
ആ ഈ ആട്ടിടയനായ ബാലൻ ചെയ്യുന്നതൊക്കെയും ഫിലിപ്പ് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്.
So he removed the stone.
അവൻ ഈ കല്ല് ഉന്തി മാറ്റി.
As he was removing, one very cobra came against him.
ആ കല്ല് മാറ്റുകയും അവിടെ നിന്ന് വലിയൊരു മൂർഖൻ മുമ്പോട്ട് വരികയും.
On the spot, within second, he used the rod to smash the head of the cobra.
പെട്ടെന്ന് തന്നെ ഈ ബാലൻ കയ്യിലിരുന്ന വടി കൊണ്ട് പാമ്പിനെ അടിച്ചു തകർത്തു.
And the Philip was really surprised.
ഈ ഫിലിപ്പ് വളരെ അതിശയിച്ചു പോയി.
So expert in killing the wild animal.
ആ വന്യമൃഗങ്ങളെ അല്ലെങ്കിൽ ജീവികളെ കൊല്ലുന്ന കാര്യത്തിൽ വളരെ പരിചയസമ്പന്നൻ.
So the rod is also helps us to smash the head of the wild beast.
ഈ വന്യ ജീവികളെ പല തകർക്കുവാൻ ഈ വടി സഹായകമാകുകയാണ്.
So this is what is this rod is used. Probably by David might have used the rod to kill the lion and the bear.
ആ ഒരുപക്ഷെ ദാവീദ് ആ കരടിയെയും സിംഹത്തെയും കൊല്ലുവാൻ തക്കവണ്ണം വടി ഉപയോഗിച്ചിട്ടുണ്ട്.
So it is not clearly mentioned there. We assume probably he might have used there.
ആ അങ്ങനെ വടി ഉപയോഗിച്ചു എന്നുള്ളത് ഇതിൽ കാണുന്നില്ല. ഒരുപക്ഷെ താൻ ഉപയോഗിച്ചു കാണാം.
So this rod is mainly used to smash the head of the wild animals that is coming against the sheep as well as the shepherd.
ആ ഇടേ ആടിന്റെയും ഇടയന്റെയും നേരെ ചാടി വരുന്ന വന്യജീവികളെ തകർക്കുവാൻ ഈ വടി സഹായമായിരിക്കുക.
So this rod is protecting the shepherd as well as the sheep.
ഈ വടി ആടിനെയും ഇടയനെയും ഒരുപോലെ സംരക്ഷിക്കുകയാണ്.
So this is all about the road. Road is speaking about the God's word.
ഇതാണ് വടിയെക്കുറിച്ചുള്ള ചിന്തകൾ. വടി ദൈവവചനത്തെ കാണിക്കുകയാണ്.
He has seen the word of God is authoritative. Comforts us.
ഈ ദൈവവചനം എന്നുള്ളത് അത് അധികാരമേറിയതാണ്, ശക്തിമേറിയതാണ്, അത് നമ്മളെ ആശ്വസിപ്പിക്കുക.
He has seen the road is used to warn the wandering sheep.
മാത്രമല്ല, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആടുകളെ നിയന്ത്രിക്കുവാൻ ഈ വടി ഉപയോഗിക്കുകയാണ്.
He has seen the road is used to find the lost sheep, counting the sheep.
മാത്രമല്ല, നാം കണ്ടത് ആ കൂട്ടം വിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ആടിനെ തിരിഞ്ഞു പിടിക്കുവാൻ ഈ വഴി സഹായിക്കുക.
The road is used to protect the sheep and the shepherd.
മാത്രമല്ല ഇടനെയും ആടിനെയും ഒരുപോലെ സംരക്ഷിക്കുവാൻ ഈ വടി ഉപയോഗിക്കുകയാണ്.
So we have to be very careful about using, and we have to be frequently use the God's word also.
അഗയ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് ദൈവവചനം ഉപയോഗിക്കുകയും അതിൽ കൂടി ആശ്വാസം നേടുകയും ചെയ്യേണ്ടതാണ്.
Now next one is the staff.
രണ്ടാമത്തെ കാര്യം കോല് എന്നുള്ളതാണ്.
The staff is the another instrument used by the shepherd to take care of the sheep.
ആടുകളെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഉപകരണമാണ് കോല് എന്നുള്ളത്.
The staff, I hope you understood, it is the crook, that is, it is otherwise known as crook of the shepherd.
നമ്മൾ മുമ്പ് കണ്ടതുപോലെ ആ ഇടയന്റെ കയ്യിലെ വളഞ്ഞ ഒരു വടിയാണ് ആ കോല് എന്നുള്ളത്.
Staff is a symbol of concern and compassion.
ഈ ഇടയന്റെ ആ ഒരു കരുണയുടെയും ആർദ്രതയുടെയും ചിഹ്നമായിട്ടാണ് ഈ കോല്.
Staff is used to bring the sheep together.
ഈ ആടുകളെ ഒന്നിച്ചു കൂട്ടുവാൻ ഈ കോൽ ഉപയോഗിക്കുകയാണ്.
Staff speaks about the long suffering and kindness.
ആ ദീർഘക്ഷമയും ദയയും കാണിക്കുന്നതാണ് ഈ കോല്.
So the first thing, it is used to draw the sheep together into intimate relationship.
ഒന്നാമതായിട്ട് ഈ ആടുകളെ ഒന്നിച്ചു കൂട്ടി കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്.
Now I will give an example. You know, the sheep is lying in the fold.
ഞാൻ ഇപ്രകാരം പറയട്ടെ, ആ ഒരു വലിയൊരു കൂട്ടത്തിൽ ഇങ്ങനെ ആടുകൾ ആയിരിക്കുകയാണ്.
The mother is there and the lamb is there.
ആ തള്ളയാടുണ്ട്, കുട്ടിയാടും ഉണ്ട്.
Many lamb are there, mothers are there.
അനേക കുഞ്ഞാടുകളും തള്ളയാടുകളും ഉണ്ട്.
In the night, what happened? They will miss here and there. The mother may be missing the lamb.
രാത്രി സമയങ്ങളിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞാടുകൾ ആ തള്ളയാടുകൾ അടുത്തു നിന്ന് മാറിപ്പോകും.
The mother is crying, where my child has gone.
ആ തള്ളയാടുകൾ കരയാൻ തുടങ്ങും.
And the shepherd understands the mother has lost the lamb somewhere and is trying to find out where it is.
ഇടയൻ അത് മനസ്സിലാക്കുകയും ഈ നഷ്ടപ്പെട്ടതിനെ അറിഞ്ഞ് അന്വേഷിച്ച് നടക്കുകയും ചെയ്യും.
Then what he will do, you know?
എന്താ താൻ ചെയ്യുന്നത്?
He knows which is the mother and which is lamb corresponding to a lamb.
ഈ ഇടയന് നന്നായിട്ട് അറിയാം ഏത് തള്ളയുടെ കുഞ്ഞാടാണ് എന്നുള്ള തിരിച്ചറിയാൻ സാധിക്കും.
He is very careful.
താൻ വളരെ ശ്രദ്ധയോടുകൂടി.
And the mother is crying, where my lamb is, where my lamb is.
തള്ളയാട് കുഞ്ഞാടിനെ അന്വേഷിച്ച് കരയാൻ തുടങ്ങും.
Searching for that, could not identify.
അന്വേഷിക്കും, പക്ഷെ കണ്ടെത്തിയില്ല.
And the shepherd goes there.
എന്നാൽ ഇടയൻ അങ്ങോട്ട് ചെന്നു.
And he uses this staff, his staff.
ഈ കോല് താൻ കയ്യിൽ ഉപയോഗിക്കും.
And the curved part of the staff he uses.
ഈ വളഞ്ഞ ഭാഗം ഉപയോഗിച്ച്.
The lamb may be somewhere away from the mother.
ഈ കുഞ്ഞാട് തള്ളയാടിൽ നിന്ന് ഒരുപാട് അകന്നായിരിക്കും.
And he takes the lamb with the curved part, he just holds it and brings slowly the lamb and brings near the mother.
ഈ കുഞ്ഞാട് ഈ ഇടയൻ ചെന്നിട്ട് യഥാർത്ഥമായിരിക്കുന്ന കുഞ്ഞാടിനെ ഈ വളഞ്ഞ ഭാഗം കൊണ്ട് ഇങ്ങനെ തോണ്ടി പൊക്കി എടുത്തിട്ട് അമ്മയുടെ അടുക്കിലേക്ക് കൊണ്ടുവരും.
And comes the when they see the lamb, the mother is very happy.
ഈ കുഞ്ഞാടിനെ കണ്ടുകഴിയുമ്പോൾ തള്ളയാട് വളരെ സന്തോഷിക്കും.
So this staff is used to bring the lamb towards the mother.
ഈ കോല് കുഞ്ഞാടിനെ തള്ളയാട്ടിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുകയാണ്.
You may be wondering what type of person you should have taken with the hands and brought this animal here.
ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചുപോകും, എന്തൊരു ഇടയനാണ് കൈകൊണ്ട് കോലെടുത്ത് കൊണ്ടുവന്നാൽ മതിയല്ലോ.
Why he can't take with the hands and bring the lamb to the mother?
എന്തുകൊണ്ടാണ് കൈകൊണ്ട് പൊക്കി എടുത്ത് കൊണ്ടുവരാൻ സാധിക്കാത്തത്?
No, he will never do that.
ഇടയൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല.
Not that he's lazy.
താൻ മടിയനായതുകൊണ്ടല്ല.
There are reason for that.
ചില കാരണങ്ങൾ അതിന് പിന്നിലുണ്ട്.
Suppose he takes with his hand the lamb.
ഒരുപക്ഷെ ഈ കുഞ്ഞാടിനെ കൈകൾ കൊണ്ട് എടുക്കുവാൻ ചെല്ലുകയാണെങ്കിൽ
mother, when the lamb comes to the mother will smell whether it is my own child or not.
കൈകളോണ്ടാണ് എടുക്കുന്നതെങ്കിൽ കുഞ്ഞാട് അടുത്ത് വരുമ്പോൾ തള്ളയാട് മണപ്പിച്ചു നോക്കും തന്റെ തന്നെ കുട്ടിയാണോ എന്ന്.
ബിക്കോസ് ഇഫ് ദ സ്മെൽ ഓഫ് ദ ഹാൻഡ് ഈസ് ദേർ, ഇറ്റ് ഗെറ്റ്സ് കൺഫ്യൂസ്ഡ്.
ഈ കൈകളുടെ ഇടയന്റെ കൈകളുടെ മണം ചെല്ലുമ്പോൾ അത് ആശയക്കുഴപ്പത്തിലായിരിക്കും.
Sometimes the lamb, the mother may think, no, this is not mine.
ഇത് എന്റെ അല്ല എന്ന് തള്ളയാട് ചിന്തിക്കും.
So that confusion should not come.
ആ ഒരു ആശയക്കുഴപ്പം വരാൻ പാടില്ല.
That is why he uses the staff to take the lamb and to bring the lamb towards the mother.
അതുകൊണ്ടാണ് ഈ വളഞ്ഞ കോല് കൊണ്ട് ഈ തള്ള കുഞ്ഞാടിനെ എടുത്തു കൊണ്ടുവരുന്നത്.
So we can understand the function of the staff, the is a crook or the staff.
അതുകൊണ്ട് ഈ വളഞ്ഞ വടിയുടെ അല്ലെങ്കിൽ ആ കോലിന്റെ ആ ഒരു ഉപയോഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
The staff brings the lambs to their intimate relationship between each other.
ഈ കോല് ആടുകൾ തമ്മിലുള്ള ഒരു ഹൃദ്യമായ ബന്ധത്തിലേക്ക് അതിനെ കൊണ്ടുവരിക.
What the staff is speaking in the scriptural sense.
എന്താണ് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കോല് സംസാരിക്കുന്നത്?
The staff is speaking about the ministry of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് ഈ കോല്.
Lord Jesus Christ very said that when I leave you, I will not leave you as orphans.
കർത്താവ് പറയുകയുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിട്ടേച്ചു പോകുകയല്ല.
I will send you a comforter.
ഞാൻ ഒരു ആശ്വാസദായകനെ അയക്കും.
So the Lord has sent us a comforter and he always comforts us.
ആശ്വാസകനെ അയച്ച് എല്ലായ്പ്പോഴും നമ്മളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
One of the most important ministry of the Holy Spirit is bringing the believers together.
പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളിൽ അതിപ്രധാനമായിട്ടുള്ളത് വിശ്വാസികളെ ഒന്നിച്ചു കൂട്ടുക
എന്നുള്ളത്. The unity of the believers are brought by the Holy Spirit.
വിശ്വാസികളുടെ ഐക്യം പരിശുദ്ധാത്മാവിനാലാണ് സ്ഥാപിക്കപ്പെടുന്നത്.
The body of Christ was formed by the Holy Spirit baptism.
ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ സ്ഥാപിക്കപ്പെടുന്നത് പരിശുദ്ധാത്മ സ്നാനത്തിൽ കൂടിയാണ്.
The Jew and Gentile, they never had any relationship.
യഹൂദനും ജാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല.
And they were made one body by the ministry of the Holy Spirit.
എന്നാൽ അവർ രണ്ടു കൂട്ടരും ഒന്നിച്ച് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി തീരുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ്.
Shall we turn to Psalm 133? We see the intimate relationship there.
130-ാം സംഗീതത്തിലേക്ക് വരുമ്പോൾ വലിയൊരു സ്നേഹബന്ധം നമ്മൾ അവിടെ കാണുക.
How pleasant and the blessed thing to see that the brother dwelling together in unity.
ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു.
Yeah, it is so good and it is compared to the ointment.
അതെ, ഒരു വിശേഷ തൈലത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്.
It is like the precious ointment upon the head of the Aaron.
അഹരോന്റെ തലയിൽ നിന്ന് ഒഴുകുന്ന ആ തൈലത്തോട് ഉപമിച്ചിരിക്കുകയാണ്.
You know the ointment in the Bible speaks about the ministry of the Holy Spirit.
തിരുവചനത്തിലെ തൈലം കാണിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്.
And again the unity is compared with the like the dew of the Hermon, verse 3.
വീണ്ടും ഈ ഐക്യത്തെ താരതമ്യം ചെയ്തിരിക്കുന്നത് ഹെർമോന്റെ മഞ്ഞിനെ കുറിച്ചാണ്.
So the dew and the ointment speaks about the ministry of the Holy Spirit.
ഈ മഞ്ഞും തൈലവും പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ്
കാണിക്കുന്നത്. So the intimate relationship is brought in the midst of the God's people by the ministry of the Holy Spirit.
ദൈവജനത്തിന്റെ മധ്യത്തിൽ ഐക്യതയാകുന്ന ആ ശുശ്രൂഷ സ്ഥാപിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ കൂടിയാണ്.
Imagine there's no unity, what will happen?
ആ ഐക്യത ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചിന്തിച്ചു നോക്കുക.
There's no comfort, there's no joy.
അവിടെ സന്തോഷമില്ല, ആശ്വാസമില്ല.
Difficulties will be there.
പ്രയാസങ്ങളായിരിക്കും.
So the ministry of the Holy Spirit is to bring them together.
എന്നാൽ പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷയിൽ കൂടി ഇവരെ ഒന്നിച്ചു കൂട്ടുകയാണ്.
Now such a condition, such an assembly, what is the blessing of that such an assembly?
അപ്രകാരം ഐക്യതയുള്ള ഒരു സ്ഥലസഭയുടെ ഫലം എന്താണ്?
See, look at the verse 3, the last part, Psalm 133, last part.
133-ാം സങ്കീർത്തന അവസാന ഭാഗം.
The Lord commended blessing even life forevermore.
അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചു.
If we are united together in the Holy Spirit, there will be a blessing and the life will be there.
പരിശുദ്ധാത്മാവിനാൽ നാം ഐക്യത പ്രാപിക്കുകയാണെങ്കിൽ അവിടെ അനുഗ്രഹവും ജീവനും ഉണ്ട്.
So one of the most important ministry of the Holy Spirit is bringing the believers together.
വിശ്വാസികളെ ഒന്നിച്ച് ഒരു ഐക്യതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ.
We are seeing the Eve and the separated lamb brought together by the staff.
നമ്മൾ കാണുന്നുണ്ട് ഈ തള്ളയാടും കുഞ്ഞാടിനെയും തമ്മിൽ ഒന്നിച്ചു കൂട്ടുന്നത് ഈ കോലിന്റെ സഹായമാണ്.
So the staff speaks about the ministry of the Holy Spirit.
അതുകൊണ്ട് ഈ കോല് പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് കാണിക്കുന്നത്.
Okay, now the next one, just a staff draws the sheep close to the shepherd.
രണ്ടാമത്തെ കാര്യം ഈ കോല് ആടുകളെ ഇടയന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്.
That is another ministry of the staff.
ഇത് കോലിന്റെ മറ്റൊരു.
Suppose the shepherd is sitting.
ചിന്തിക്കുക, ഇടയൻ ഇങ്ങനെ ഇരിക്കുകയാണ്.
And he wants to see one lamb or some sheep is there.
അത് ഒരു ഒരു ആട് അവിടെ കിടക്കുന്നത് താൻ കാണുന്നു.
And he will extend his staff and brings the sheep near to him.
ഈ ഇടയൻ തന്റെ കയ്യിൽ ഇരിക്കുന്ന നീണ്ട കോൽ കൊണ്ട് ആ ആടിനെ അടുത്തേക്ക്
കൊണ്ടുവരിക.
അതൊക്കെ വലിച്ച് ആ ആടിനെ അടുത്തേക്ക്
കൊണ്ടുവരിക.
അങ്ങനെ ചെയ്യുമ്പോൾ തന്റെ ആ ആടുമായിട്ടുള്ള ആ കൂട്ടായ്മ താൻ ആസ്വദിക്കുന്നു.
So it is the ministry of the Holy Spirit to draw us close to Lord Jesus Christ.
കർത്താവിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വിശ്വാസികളെ കൊണ്ടുവരുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ്.
How he is drawing?
എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നത്?
He is lifting up Jesus Christ.
യേശു ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുകയാണ്.
When the Holy Spirit is lifting up Jesus Christ, we are drawn to him. him.
കർത്താവിനെ ഉയർത്തുമ്പോൾ നാം അവങ്കിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്.
Read John's Gospel chapter 16.
യോഹന്നാന്റെ സുവിശേഷം 16 നമുക്ക് വായിക്കാം.
John's Gospel chapter 16.
യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം.
Verse 14 and 15 we have very clear instruction regarding that.
14-ും 15-ും വാക്യത്തിൽ അതിന്റെ പ്രത്യേക നമ്മൾ ശ്രദ്ധ കാണുകയാണ്.
How the Holy Spirit is drawing us towards the Lord Jesus Christ.
എപ്രകാരമാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് പരിശുദ്ധാത്മാവ് ആളുകളെ ആകർഷിക്കുന്നു കാണുകയാണ്.
He shall glorify me, for he shall receive of mine and show it unto you. All things that the Father hath are mine, therefore are I, and he shall take of mine and show it unto you.
പതിനാലാം വചനം നമ്മൾ വായിക്കുന്നു, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്.
So we have seen that the Holy Spirit lifts him up, thereby we are drawn towards him.
കർത്താവായ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് ഉയർത്തി കാണിക്കുമ്പോൾ നാം അവങ്കിലേക്ക്
ആകർഷിക്കും.
നാം അടുത്തു വരികയാണ്.
And we read Jesus Christ himself said about that.
കർത്താവായിരിക്കുന്ന യേശു തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരം,
If I will be lifted up, I will draw all men unto myself.
ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും.
So when Jesus Christ is lifted up, the Holy Spirit is lifting up every time. So he draws us towards him.
കർത്താവിനെ പരിശുദ്ധാത്മാവ് ഉയർത്തി കാണിക്കുമ്പോൾ നാം അവങ്കിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്.
We know that he is speaking about his crucifixion. He died on the cross of Calvary.
ഇത് തന്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ്. കാൽവറി മലമുകളിൽ താൻ ക്രൂശിക്കപ്പെട്ടു.
He was lifted up and there we were drawn towards him because of that.
അവിടെ താൻ ഉയർത്തപ്പെട്ടു, എല്ലാവരും അവങ്കിലേക്ക് ആകർഷിക്കപ്പെട്ടു.
So the ministry of the Holy Spirit is to bring us closer to the Lord Jesus.
അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്നുള്ളത് നമ്മെ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്.
Another important ministry of the Holy Spirit, the third important ministry, staff is used to guide the sheep.
മൂന്നാമത്തെ ഈ കോളിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഉപയോഗം എന്നുള്ളത് ഈ ആടുകളെ നിയന്ത്രിക്കുവാൻ നയിക്കുവാൻ തക്കവണ്ണം ഉപയോഗിക്കുകയാണ്.
Now the shepherd uses the staff to touch the sheep.
ഈ ആടുകളെ സ്പർശിക്കുവാൻ ഈ കോൽ ഉപയോഗിക്കുകയാണ്.
Suppose the sheep and the shepherd,
ആടുകളും
നീളമുള്ള
കോൽ നീട്ടി ആടിനെ ഇങ്ങനെ തൊടും.
When the sheep is feeling the touch of the staff,
ഈ വടി കോളിന്റെ സ്പർശനം ആട് ഏൽക്കുമ്പോൾ
പ്രോപ്പർ ഡയറക്ഷൻ,
യഥാർത്ഥ ദിശയിലേക്ക് ആട് വഴിതിരിക്കും.
That is what John's Gospel chapter 14 verse 18 we read.
അതാണ് യോഹന്നാൻ സുവിശേഷം 14-ന്റെ 18-ൽ നമ്മൾ കാണുന്നത്.
And also 16 verse 13.
16-ന്റെ 13-ൽ
we will read that.
14-ന്റെ 18-ൽ നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും.
Yeah, I will come to you.
ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും.
And we 16 verse there's the ministry of the spirit.
13-ലെ പരിശുദ്ധാത്മാവിന്റെ മറ്റു ശുശ്രൂഷയാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും.
He will guide you.
അവൻ നിങ്ങളെ വഴി നടത്തും.
സോ ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ വൺ ഹൂ ഈസ് ഗൈഡിംഗ് us in every time.
എല്ലായ്പ്പോഴും നമ്മളെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്.
When I read this and meditated, I understood the experience of father and the child walking together.
ഞാൻ ഇത് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഒരു പിതാവും മകനും കൂടി നടന്നു പോകുന്ന ചിത്രം.
A small child,
ഒരു ചെറിയ കുട്ടി.
And the child will be holding the finger of the father.
ആ കുട്ടി പിതാവിന്റെ വിരലുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്.
And the full confidence is there for the child.
ആ കുട്ടിക്ക് വളരെ പ്രതീക്ഷയാണ്.
And father is taking the make the child to walk along with him.
ആ പിതാവ് കുഞ്ഞിനെയും തന്റെ കൂടെ ഇങ്ങനെ നടത്തി പോവുകയാണ്.
The same experience is there with the sheep and the shepherd with the help of the staff.
ഇതേ അനുഭവമാണ് ആ ഇടയനും ആടുകളും തമ്മിൽ ഈ കോളിന്റെ സഹായത്തോട് കൂടി.
When the staff is touched, the sheep and the shepherd, they move together like that.
ഈ കോളിന്റെ സഹായത്തോടെ ഇടയനും ആടുകളും ഒന്നിച്ച് നടന്നു പോവുകയാണ്.
So it is a beautiful sight how the sheep is moving with the help of the staff.
ഈ കോളിന്റെ സഹായത്തോടെ ആടുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഒരേ ദിശയിൽ നടന്നു പോകുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്.
Even today the Holy Spirit is guiding us, we have to understand.
ഇന്നും പരിശുദ്ധാത്മാവ് അപ്രകാരം നമ്മളെ വഴിനടത്തിക്കൊണ്ടിരിക്കുകയാണ്.
He will move our steps properly and we have to move according to that.
നമ്മുടെ ഓരോ പടികൾ ഓരോ നടത്തിലും നടപ്പിലും അവൻ നമ്മളെ നടത്തിക്കൊണ്ട് പോവുകയാണ്.
We should not go here and there.
നാം അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പാടില്ല.
And prayerfully we have to pray, oh God, you touch with that staff, the staff of the Holy Spirit.
ദൈവമേ നിന്റെ ആത്മാവിനാൽ എന്നെ തുടരണമേ എന്ന് നാം പ്രാർത്ഥിക്കണം.
I don't know where to go, sometimes I may miss the way.
എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ എന്റെ വഴി മാറിപ്പോകും.
But lead me, oh Lord, in the right path.
നേരെയുള്ള പാതയിലാണ് നടത്തണമേ എന്ന്
പ്രാർത്ഥിക്കണം. And if we pray, Lord will lead us in the right path.
അപ്രകാരം നാം പ്രാർത്ഥിച്ചാൽ നേരെയുള്ള ദിശയിലേക്ക് ദൈവം നമ്മളെ നടത്തും.
Maybe about our future events, what I don't know what to do.
ഭാവിയോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല.
Lord, I don't know what subject I should study, take up in my studies.
എന്റെ പഠനത്തിൽ ഏത് വിഷയം എടുക്കണം എന്ന് എനിക്കറിയില്ല.
I don't know, Lord, how to find out a suitable partner for my life.
എന്റെ ജീവിതത്തിൽ യഥാർത്ഥ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ എനിക്കറിയില്ല.
So I don't know how to take up my career in my life.
എന്റെ തൊഴിലിനോടുള്ള ബന്ധത്തിൽ ഏത് തൊഴിലെടുക്കണം എന്ന് എനിക്കറിയില്ല.
Whatever may be, help us. We should pray, oh let Lord touch with that staff the Holy Spirit and lead me and guide me my way.
എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമേ, എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്.
We have a lot of examples in the Bible regarding that.
ഇതിനെക്കുറിച്ച് തിരുവചനത്തിൽ അനേക ഉദാഹരണങ്ങൾ കാണാൻ കഴിയും.
The beautiful example is Ruth, you know, just examples in see that.
Ruth നല്ലൊരു ഉദാഹരണമായിട്ട് നിൽക്കുകയാണ്.
She was coming in a foreign land.
ഒരു അന്യ ദേശത്തു നിന്നാണ് താൻ വരുന്നത്.
The young girl, she was not knowing what, where to go and what to do.
എന്ത് ചെയ്യണം, എങ്ങോ ഇവിടുന്ന് എങ്ങോ പോകുന്നു എന്നറിയാത്ത ഒരു യുവതിയാണ് അവൾ.
Probably her mother-in-law might have instructed what to do.
ഒരു പക്ഷേ അമ്മായിമ്മയായ നവോമി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും.
And anyhow, she said, "Mummy, you remain home. I will go and find out."
എന്തായാലും അവള് പറഞ്ഞു, അമ്മ വീട്ടിൽ ഇരിക്കുക, ഞാൻ വെളിയിലേക്ക് പോകാം.
She had a lot of excuse to say, in fact.
ഒരു പക്ഷേ അവൾക്ക് പറയാൻ അനേക ഒഴിവുകളുണ്ട്.
Mummy, you also come. I don't know the language of these people.
അവൾക്ക് വേണമെങ്കിൽ പറയാം, അമ്മയും കൂടെ എന്റെ കൂടെ വരുവാ, എനിക്ക് ഈ ജനങ്ങളുടെ ഭാഷ അറിയില്ല.
And this village is Bethlehem is a new village for me.
ഈ പ്രദേശം എനിക്ക് വളരെ അപരിചിതമാണ്.
And I don't know where, which field I have to go.
ഏത് വയലിലേക്ക് പോകണം എന്ന് എനിക്കറിയില്ല.
People may not accept me probably.
ഒരു പക്ഷേ എന്നെ ആരും കൈക്കൊള്ളണമെന്നില്ല.
But she didn't say like that.
അവൾ അതൊന്നും പറഞ്ഞില്ല.
She understood, Mummy, you are very tired, you remain. I will go, I am very young, I will go and find out.
അവൾ പറഞ്ഞു, അമ്മേ, അമ്മ വളരെ ക്ഷീണതയാണ്, അമ്മ വീട്ടിലിരിക്കുക, ഞാൻ പോകാം.
And she looked at the Lord only.
അവള് യഹോവയിലേക്ക് നോക്കി.
She trusted upon the Lord.
യഹോവയെ അവൾ ആശ്രയിച്ചു.
I do believe each and every step she laid.
അവൾ എടുത്ത ഓരോ പടികളിലും
directly the Holy Spirit was leading.
പരിശുദ്ധാത്മാവ് നേരിട്ട് അവളെ നയിക്കുകയായിരുന്നു.
Oh, it was quite blessing from the Lord that she reached in the field of Boaz.
ആ ബോവസിന്റെ തന്നെ വയലിലെത്തുവാൻ തക്കവണ്ണം യഹോവയായ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം അവളുടെ മേലുണ്ടായി.
As in Malayalam reading is very ഭാഗ്യവശാൽ Boaz in the wild. Really, by the God's guidance, she reached to the field of the Boaz.
യഹോവയുടെ പരിശുദ്ധാത്മാവിന്റെ വഴിനടത്തൽ മുഖാന്തരം ആ ബോവസിന്റെ വയലെത്തുവാൻ ഭാഗ്യമുണ്ടായി.
So, if we depend upon the Lord completely, on the Holy Spirit completely, He will guide us in every aspect of our life.
യഹോവയായ ദൈവത്തിലും പരിശുദ്ധാത്മാവിൽ നമ്മൾ ആശ്രയിക്കുന്നുവെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന വഴിയിലേക്ക് അവൻ നടത്തും.
So, the Holy Spirit guides us every way of a believer.
ഒരു വിശ്വാസിയുടെ എല്ലാ വഴികളിലും പരിശുദ്ധാത്മാവ് വഴി നടത്തുകയാണ്.
But we should depend upon Him and we should feel the touch of it. That is very important.
എന്നാൽ അല്ലെ അതിപ്രധാനമായ കാര്യം, നാം അവനെ ആശ്രയിക്കുകയും അവന്റെ ആ സ്പർശനം, ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുകയും.
The shepherd touches with his staff and the sheep feel it.
ഈ ഇടയന്റെ വടിയുടെ സ്പർശന സുഖം ഈ ആട് മനസ്സിലാക്കുകയാണ്.
And also staff helps to bring back the sheep that is lost.
മാത്രമല്ല നഷ്ടപ്പെട്ട ആടിനെ മടക്കി കൊണ്ടുവരുവാനും ഈ കോല് സഹായിക്കും.
Some of the sheep may slip into water or a thorny bush.
ഒരുപക്ഷേ മുള്ളുകളിടയിലോ വെള്ളത്തിലോ ചില ആടുകൾ വീണു പോകാം.
In a thorny bush the shepherd cannot go and take it.
ഈ മുള്ളുകളിടയിൽ ആട് വീണാൽ അവരിടയിലെ പോയി എടുക്കുവാൻ
കഴിയില്ല. He is a crook to take the sheep from the thorny bush.
മുള്ളുകളിടയിൽ നിന്നും ഈ വളഞ്ഞ വടി കൊണ്ടാണ്, കോല് കൊണ്ടാണ്.
Sometimes the sheep may fall into water.
ചിലപ്പോൾ വെള്ളത്തിൽ ആട് വീണു പോകും.
The shepherd extends the staff and takes the sheep out of the water and bring on the solid ground.
ee neenda kolu konde adu neeti aadine eduthu nelathey kondu varu.
We read in the Old Testament in the book of Genesis.
Palaya Niyamathile Ulpathiyil nammal vaikkunnu.
When Abraham turned back, he saw a ram that was caught up in the thicket.
Abraham thirinju nokkiyappol kombu kurungi oru aadu kidakkunnathu kaanukku.
So sometimes the animals will be caught up in the thicket.
Apragaramulla mullukal idayile kombu kurungi aa margangal veedu pogum.
So if an animal is like that, it is the shepherd the staff that brings back.
അപ്രകാരം കൊമ്പ് കുരുങ്ങി അല്ലെങ്കിൽ കുരുങ്ങി കിടക്കുന്ന മൃഗങ്ങളെ തിരിച്ചുകൊണ്ടുവരാൻ ഈ കോല് സഹായിക്കുക.
We read another ministry of the Holy Spirit. Holy Spirit convicts the sin and brings back the backslider.
പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു ശുശ്രൂഷയാണ് കാണുന്നത്. ഒരു പിന്മാറ്റക്കാരന്റെ തെറ്റുകളെ ബോധ്യപ്പെടുത്തി അവനെ ആ സ്ഥാനപ്പെടുത്തി.
When he listens to God's word, he will understand, oh Lord, I am in a thorny bush. I need an escape from here.
ദൈവവചനം കേൾക്കുമ്പോഴാണ് അയ്യോ കർത്താവേ ഞാൻ മുള്ളുകളുടെയിലാണല്ലോ ആയിരിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാകുന്നത്.
And Lord brings him back to the solid ground.
അങ്ങനെ കർത്താവ് അവനെ ആ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടിരിക്കുകയാണ്.
A sheep that is hooked in the wool or caught up in the thicket by horns will be restored back by the staff.
ആ ഇപ്രകാരം ആ രോമത്തിൽ കുടുങ്ങിയോ അല്ലെങ്കിൽ മുള്ളുകളിൽ കുടുങ്ങിയോ കിടക്കുന്ന ആടുകളെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ കണം സഹായിക്കുക.
So that is another function of the staff.
ആ ഈ കോലിന്റെ മറ്റൊരു ഉപയോഗമാണ് നാം കണ്ടത്.
Finally,
ഒടുവിലായിട്ട്
the staff is used to feed the sheep.
ഈ ആടുകളെ പോഷിപ്പിക്കുവാൻ ഭക്ഷണം കൊടുക്കുവാൻ ഇത് സഹായിക്കും.
Some of the food is not easy for the sheep to get.
ചില ആഹാരം കിട്ടുവാൻ ആടിന് കിട്ടാൻ അത്ര എളുപ്പമല്ല.
Some is a higher plant or something like that.
ചിലപ്പോൾ ഉയർന്നു നിൽക്കുന്ന ചില ചെടികളായിരിക്കാം.
The sheep won't be able to reach to the plants to eat that.
ഈ ആടിനെ ഉയർന്നു പൊങ്ങി അത് ഭക്ഷിക്കാൻ കഴിയത്തില്ല.
Is a plant of a higher ground.
ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു.
What the shepherd used to, he extend his staff and brings that down and breaks it and gives to the sheep.
ഇതിനെ എന്താ ചെയ്യുന്നറിയാമോ? ഈ കോല് നീട്ടി ആ കമ്പ് താഴ്ത്തി ഒടിച്ച് കൊടുക്കുകയാണ്.
So he will make it available to the sheep with the help of the staff.
ഈ കോലിന്റെ സഹായത്തോടു കൂടി ആ ചെടി ആ ആടിനെ കൊടുക്കുകയാണ്.
The Holy Spirit helps us to understand the deeper truths of the scripture.
തിരുവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളെ പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരും.
We read sometimes we won't understand what it is.
ഇത് ദൈവവചനം ചിലപ്പോൾ വായിക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല.
The truths are so deep and deep we won't be able to grasp it properly.
അതിന്റെ സത്യങ്ങൾ ആഴത്തിൽ കിടക്കുകയാണ്. അത് തികഞ്ഞ് കണ്ടുപിടിക്കണം.
Only the Holy Spirit will reveal and illuminate the truth to our heart.
പരിശുദ്ധാത്മാവിനെ മാത്രമേ അത് മനസ്സിലാക്കി നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കാൻ കഴിയുകയുള്ളൂ.
That is what he says, that he will teach you the things that to come.
അതാണ് വരുവാനുള്ള കാര്യങ്ങളെ അവൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞത്.
That he will comfort us and helps us in understanding the God's word.
ദൈവവചനം നമുക്ക് മനസ്സിലാക്കി തരുവാൻ നമ്മളെ പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുക.
So this is the two things that comforts the believers.
ഈ രണ്ട് കാര്യങ്ങളാണ് വിശ്വാസിയെ ആശ്വസിപ്പിക്കുക.
The rod and the staff.
വടിയും കോലും.
What a wonderful word it is.
എത്ര മനോഹരമായിരിക്കുന്ന വചനമാണ്.
The rod and the staff, they comfort.
നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും.
The word of God is authoritative.
ദൈവ വചനം അത് അധികാരമുള്ളതാണ്.
It is a consoling, it's comforting to us.
അത് ആശ്വാസത്തിന്റെ വചനമാണ്.
It wants us to come back to the fold.
ആ കൂട്ടത്തിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് ഭയനിർദ്ദേശം തരുന്നതാണ്.
And it also helps the shepherd to find out the lost sheep.
നഷ്ടപ്പെട്ട ആടിനെ അന്വേഷിക്കുവാൻ അവരുടെ സഹായിക്കുകയാണ്.
It goes deep down and understand the intents of the heart.
ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആ മനോഭാവങ്ങളെ അത് പരിശോധിക്കുകയാണ്.
It protects the shepherd and the sheep together.
മാത്രമല്ല ഇടയനെയും ആടിനെയും ഒരുപോലെ സംരക്ഷിക്കുകയാണ്.
And we saw the staff, the ministry of the Holy Spirit.
മാത്രമല്ല ഈ കോല് അത് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച്
യൂണിറ്റി among the believers.
വിശ്വാസികളുടെ ഐക്യം സ്ഥാപിക്കുക.
It draws us near the shepherd.
അത് മാത്രമല്ല ഇടയന്റെ അടുക്കിലേക്ക് ആടിനെ കൊണ്ടുവരികയാണ്.
It will guide us in the proper path.
യഥാർത്ഥ വഴിയിലേക്ക് ആടിനെ നയിക്കുകയാണ്.
If we are living in sin, it will bring us out of that, from that.
പാപത്തിൽ തന്നെ നാം കഴിയുകയാണെങ്കിൽ അത് നമ്മളെ പുറത്തേക്ക്
കൊണ്ടുപോകുന്ന
പുനഃസ്ഥാപനത്തിന്റെ ശക്തി ആ വചനത്തിലുണ്ട്.
And it helps us to understand the deeper truths of the scripture.
മാത്രമല്ല തിരുവചനത്തിന്റെ ആഴങ്ങളിലെ സത്യം മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കും.
By the psalmist says, thy rod and the staff, they comfort.
അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറഞ്ഞത്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും.
In the coming days, may the word of God and the Holy Spirit comfort us.
വരും ദിവസങ്ങളിൽ ദൈവവചനവും പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ.